നമസ്കാരം. ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിന്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. 2023 ദക്ഷിണ കൊറിയയിൽ വെച്ച് നടന്ന 14th ലോക ബോഡി ബിൽഡിംഗ് മാസ്റ്റേഴ്സ് വിഭാഗത്തിലെ ഗോൾഡ് മെഡൽ ജേതാവ്, 2019 അമേരിക്കയിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് വേൾഡ് കപ്പ് വെയ്റ്റ് ലിഫ്റ്റ് കോമ്പറ്റീഷനിൽ ലോക ചാമ്പ്യൻഷിപ്പ്, 2021 ഓസ്ട്രേലിയൻ ആൻഡ് ഓഷ്യാനിക് കോമൺവെൽത്ത് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവ്. മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ചാമ്പ്യൻഷിപ്പുകളിലും മത്സരങ്ങളിലും അവാർഡുകളും നേട്ടങ്ങളും കരസ്ഥമാക്കിയ ഒരു വിശിഷ്ട അതിഥിയാണ് ഇന്ന് നമ്മുടെ അറിഞ്ഞതും അറിയാത്തതിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അങ്കമാലി സ്വദേശി ഡോക്ടർ പീറ്റർ ജോസഫ് ഞാളിയാൻ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് ലിമിറ്റഡ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കേ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയിൽ ഇന്ന് നമുക്ക് ഒരു പുതിയ അതിഥിയാണ്. ലോകത്ത് ആദ്യമായിട്ട് ഒരാൾക്ക് ബോഡി ബിൽഡിംഗിലും വെയ്റ്റ് ലിഫ്റ്റിംഗിലും വേൾഡ് ഗോൾഡ് മെഡലുള്ള ഡോക്ടർ പീറ്റർ ജോസഫ് ഞാലിയനാണ് ഇന്ന് നമ്മളോടുകൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ പീറ്റർ നമ്മുടെ ഷോയിലേക്ക്.
ഹലോ സിന്ധു, മലയാളം എഫ് എം ചാനലിലേക്ക് എന്നെ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ഡോക്ടറെ ഒരു പക്ഷേ സാധാരണക്കാർ കാണുമ്പോൾ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഡോക്ടറേറ്റ് ഉള്ള ആളെന്നുള്ള നിലയ്ക്കും ഒരു ലോകത്ത് തന്നെ പലതരം മെഡലുകൾ കരസ്ഥമാക്കിയുള്ള ആളെന്നുള്ള കാരണം കൊണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു എങ്ങനെ വയറ് കുറയ്ക്കാം എന്നുള്ളതാണ് തോന്നുന്നത്.
എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ്. എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്ത ഒരു കാര്യം തന്നെ അത് തന്നെയാണ്. എങ്ങനെ വളരെ ഈസി ആയിട്ട് വയറ് കുറയ്ക്കാം, അതിനെ പറ്റി ടിപ്സ് പറഞ്ഞാൽ.
എന്താണ് ഡോക്ടറുടെ ഒരു അനുഭവം?
അതിനകത്ത് ഉപയോഗിക്കുന്ന ഈസി എന്നുള്ള വാക്ക് ഒരിക്കലും അത് പോസിബിൾ അല്ല. ഒരിക്കലും ഈസി ആയിട്ട് വയറ് കുറയ്ക്കാൻ പറ്റില്ല. ആളുകൾ വിചാരിച്ചിരിക്കുന്ന എനിക്കവിടെ പൊതുജനത്തിന്റെ ഒരു അറിവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രത്യേകിച്ച് ഈ വയറിലേക്ക് എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്യാപ്സ്യൂൾ പരുവത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട്, പെട്ടെന്ന് വയറ് കുറയ്ക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട്. പക്ഷെ അത് പലരും പല രീതിയിൽ പറയുന്നതുകൊണ്ട് ഇത് ഏതാണ് കറക്റ്റ് എന്നുള്ളതോ അങ്ങനൊരു തെറ്റിദ്ധാരണ മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊന്നും സത്യമല്ല. വയറ് കുറയ്ക്കാൻ എളുപ്പ വഴികളില്ല. വയറ് കുറയ്ക്കണമെങ്കിൽ വയറെന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാലാണ് ഈ നമുക്ക് ഇത് കുറയ്ക്കാനുള്ള മാർഗം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. വയറെന്ന് പറയുന്നത് നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, വർഷങ്ങളോളം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഊർജം, അത് ഊർജ്ജം ആവശ്യമില്ലാതെ ശരീരത്തിന് ആവശ്യമില്ലാതെ വരുമ്പോൾ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് ഫ്യൂച്ചറിലേക്കുള്ള ഉപയോഗം ഉണ്ടെന്നുള്ളൊരു ധാരണയിൽ ശരീരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഊർജ്ജത്തെയാണ് വയറെന്ന് അത് പ്രൊജക്ട് ചെയ്ത് മിക്കവാറും വരുന്നത് എറൗണ്ട് സ്റ്റൊമക്കാണ്. അപ്പൊ അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിനാണ് നമ്മൾ ഈ വയറെന്ന് പറയുന്നത്. ശരിക്കും വയറിന്റെ ഉള്ളിൽ ഗ്യാപ്പൊന്നും വരുന്നില്ല, അത് ഗ്യാപ്പൊന്നും കൂടുന്നില്ല. ഈ തൊലിക്കടിയിൽ വയറിന്റെ മസിലുകളുടെ പുറത്ത് തൂങ്ങി സ്റ്റോർ ചെയ്ത് അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങി വരുന്നതിനാണ് നമ്മൾ ഈ വയറെന്ന് പറയുന്നത്. അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആ ഊർജത്തെ ഊർജമായിട്ട് തന്നെ കൺവെർട്ട് ചെയ്യണം. നമ്മുടെ ശരീരത്തിന്റെ മസിലുകൾ അധ്വാനിച്ച് ഊർജമായിട്ട് കൺവെർട്ട് ചെയ്ത് മാത്രമേ അതിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ആ അങ്ങനെ ഒരു പ്രോസസ് നടക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് വിടുന്ന ഊർജത്തെ കുറയ്ക്കാനും പഠിക്കണം. കൃത്യമായിട്ട് ഡയറ്റും കറക്റ്റായിട്ടുള്ള എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് പഠിച്ചാൽ മാത്രമേ വയർ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടുമല്ലാതെ ഒരു എളുപ്പൊടി ലോകത്തിലില്ല.
എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്?
ഞാൻ ശരിക്കും 16 വയസ്സിൽ ജിമ്മിൽ പോയി തുടങ്ങിയതാണ്. അന്ന് ജിമ്മെന്ന് പറഞ്ഞ പ്രസ്ഥാനമൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല. എനിക്ക് കേരളത്തിലൊക്കെ വളരെ ജിമ്മെന്ന് പറഞ്ഞ കേട്ടിട്ട് പോയില്ല, വില്ലേജിലൊന്നും. ടൗണുകളിലൊക്കെ ഉണ്ടാവും, ജിമ്മുണ്ടാവും. അപ്പം 16 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് എത്ര വർഷമായി, ഒരു 50 വർഷത്തിന് മുമ്പാണ് ഈ പറയുന്നത്. അപ്പം അന്ന് എനിക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഫീൽഡിൽ എക്സലന്റ് ആവണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു ചെറുപ്പം മുതൽ. അതിനുവേണ്ടിയിട്ട് പല ഗെയിമുകളൊക്കെ കളിച്ചു നോക്കി, കബഡി കളിക്കും. ഞാൻ എനിക്ക് ശാരീരികമായിട്ട് നല്ല ശക്തി ഉണ്ടായിരുന്നു മറ്റവരൊക്കെ.
ആക്റ്റീവായിട്ട്
ഇരിക്കണം എന്നല്ല, എനിക്ക് ശക്തി ഉപയോഗിക്കണം. എനിക്ക് ഏത്, ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോയി, കുസ്തി പിടിക്കാൻ പോയി, കളരിപ്പയറ്റിന് പോയി, ഫുട്ബോൾ കളിക്കാൻ പോയി, പക്ഷെ അതിനകത്തൊന്നും എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ആരോ പറഞ്ഞു ജിം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ പെരുമ്പാവൂരുണ്ട്. അപ്പൊ ഞാൻ അന്ന് ശങ്കരാകോളിയിൽ കാലി ശ്രീശങ്കരാകോളിയിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ജിമ്മെന്ന് കേട്ടപ്പോ, അതുപോലെ തന്നെ എന്റെ ചേട്ടൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അവിടെ ഒരു മിസ്റ്റർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആയിരുന്ന ഒരു സി ജോയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് പുള്ളി മസിലൊക്കെ കാണിച്ച് ചേട്ടൻ വലിയ പൊക്കച്ചൊക്കെ പറയും. അതൊക്കെ കണ്ടിപ്പോ എനിക്ക് ഭയങ്കര ക്രൈസായി. ഇതുപോലെ എന്റെ ഫീൽഡ് ഇതാണെന്നൊരു തോന്നൽ എനിക്ക് തോന്നി. ശക്തിയുടെ അത് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു തോന്നണം. അങ്ങനെയാണ് ഈ ജിമ്മിലേക്ക് പോയത്. ആദ്യത്തെ ദിവസം ജിമ്മെന്ന് അന്ന് ജിമ്മെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 20 സ്ക്വയർ ഫീറ്റിൽ പൂഴി മണ്ണിൽ കുറച്ച് ഡംബലും ഒരു ബെഞ്ചും 2-3 ബാർബലൊക്കെ ഉണ്ടാവും. ഇതാണ് അന്നത്തെ ജിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് 16 വയസ്സിൽ തുടങ്ങിയതാണ്.
എന്നിട്ട് എങ്ങനെയാണ് ഇതൊരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി?
ശങ്കര കോളേജ് ഒന്ന് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഫസ്റ്റ് ഇയർ തന്നെ അവിടെ മിസ്റ്റർ ശങ്കര കോളേജ് എന്നുള്ള ഇത് കിട്ടി, ലെവൽ കിട്ടി. അതോടൊപ്പം ഞാൻ രണ്ട് ഗെയിമും അന്നും ചെയ്യുമായിരുന്നു. വെയിറ്റ് ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങും ഒരുമിച്ച് ചെയ്യുമായിരുന്നു. രണ്ടും ഡിഫറെന്റ് ഗെയിംസ് ആണെങ്കിൽ പോലും അന്ന് കോളേജിൽ രണ്ടും ഞങ്ങളുടെ ചെയ്യിക്കുമായിരുന്നു. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിൽ കേരള യൂണിവേഴ്സിറ്റി അന്ന് ഗോൾഡ് മെഡൽ വന്നു. ബോഡി ബിൽഡിങ്ങിലും എനിക്ക് കേരള യൂണിവേഴ്സിറ്റി മെഡൽ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ തന്നെ ഞാൻ ഇതിനകത്ത് രണ്ടിനും കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി. അവിടുന്നാണ് അത് തുടങ്ങുന്നത്. അടുത്തത് പിന്നെ ഞാൻ ആലുവ UC കോളേജിലാണ് MA പഠിച്ചത്. അവിടെയും ഞാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി, ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി ബോഡി ബിൽഡിങ്ങിൽ. കേരള യൂണിവേഴ്സിറ്റി വെയിറ്റ് ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ വന്നു. അങ്ങനെയാണ് എന്റെ സ്റ്റാർട്ടിംഗ്. പിന്നീട് 40 വയസ്സിലാണ് ശരിക്കും ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡി ബിൽഡിംഗ് തുടങ്ങിയത്. 39 വയസ്സിൽ ഞാൻ മിസ്റ്റർ കേരളയായി. 40 വയസ്സിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ആയി. 40 വയസ്സിൽ അങ്ങനെയാണ് പിന്നെ ഒരു അതൊരു പ്രൊഫഷനായിട്ട് പതുക്കെ പതുക്കെ വന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ റെയിൽവേയിൽ ജോയിൻ ചെയ്തിരുന്നു. ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ടീമിലേക്ക് റെയിൽവേ ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എന്റെ പനിക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കഴിഞ്ഞ് 50-ാമത്തെ വയസ്സ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ, കാര്യം ഞാൻ വേൾഡ് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എനിക്ക് പറയാൻ പറ്റുന്നത്, 50 വയസ്സിൽ 2010 ജയ്പൂർ വെച്ചിട്ട് ഞാൻ ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിനെ ബീറ്റ് ചെയ്തു. 50 വയസ്സിലുള്ള ഒരു വ്യക്തി യങ്സ്റ്റേഴ്സുമായിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് ഗോൾഡ് മെഡൽ വന്നു. മിസ്റ്റർ ഇന്ത്യ ഗോൾഡ് മെഡൽ വന്നു 50 വയസ്സിൽ. അവിടുന്ന് ഞാൻ യങ്സ്റ്റേഴ്സിന്റെ കൂടെ തന്നെ 56 വയസ്സ് വരെ മത്സരിച്ചു. 56 വയസ്സിൽ മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ആയി. മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും യങ്സ്റ്റേഴ്സ് തമ്മിൽ മത്സരിക്കുന്ന ഇതാണ്. അപ്പൊ അതിനകത്ത് മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ 2 തവണയായി. പിന്നീടാണ് ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തുടങ്ങി. 2012 ആണ് ആദ്യമായിട്ട് 2012 ഞാൻ ആദ്യമായിട്ട് തായ്ലൻഡ് വെച്ചിട്ട് വേൾഡ് ബ്രോൺസ് മെഡൽ വന്നു വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ. അവിടുന്നാണ് എന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കം വരുന്നത്. 2013 ഏഷ്യ സിൽവർ മെഡൽ വന്നു. വീണ്ടും 2017 ഗ്രീസിൽ വെച്ചിട്ട് വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ വന്നു. 2023 അങ്ങനെ എന്റെ ഒരു അതിനുശേഷം എനിക്ക് കുറച്ച് ഇഞ്ചറി ഒക്കെ വന്നു. ഞാൻ വീണ്ടും വെയിറ്റ് ലിഫ്റ്റിംഗിലേക്ക് തിരിച്ചുപോയി. വെയിറ്റ് ലിഫ്റ്റിംഗ് ഗെയിമിലേക്ക് വീണ്ടും തിരിച്ചുപോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം. കാരണം സ്കൂൾ കോളേജിലൊക്കെ ഞാൻ വെയ്റ്റ്ലിഫ്റ്റിംഗ് ആണ് ചെയ്തിരുന്നത്. അപ്പം എനിക്ക് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 84 എനിക്ക് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഒരു സാഹചര്യം ഇതുവരെ എത്തിയതാണ്.
ഞാൻ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു ഒളിമ്പിക്സിലേക്ക് ശ്രമിച്ചിരുന്നില്ലേ എന്ന്.
എനിക്ക് ആ ഒളിമ്പിക്സിൽ എനിക്ക് ക്വാളിഫൈ ചെയ്ത് ഇരുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ചില സാഹചര്യങ്ങൾ എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വന്നു, എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. അങ്ങനെ അതൊരു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടബോധം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായി. ഞാൻ ശരിക്കും ചെയ്യുന്ന വെയിറ്റ് ആണ്, ഞാൻ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന വെയിറ്റ് ആണ് അവിടെ ഗോൾഡ് മെഡൽ വന്നത്. അതുവരെ ഇന്ത്യക്ക് ഒരു മെഡലും ഇൻഡിവിജ്വൽ മെഡൽ കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് മെഡൽ ആകാന്നുള്ളത്. പക്ഷെ ആ സ്വപ്നം എനിക്ക് അത് നഷ്ടമായി.
അത്
ഞാൻ പിന്നീട് ആകസ്മികമായിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗിലേക്ക് തന്നെ തിരിച്ചുപോയി. 2018 വീണ്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് രംഗത്തേക്ക് തിരിച്ചു വന്നു. മലേഷ്യയിൽ വെച്ചിട്ട് 64 രാജ്യങ്ങൾ പങ്കെടുത്ത ഏഷ്യ പസഫിക് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ അവിടെ സിൽവർ മെഡൽ വന്നു മലേഷ്യയിൽ വെച്ചിട്ട്. അതിനുശേഷം 2018 തന്നെ ഓസ്ട്രേലിയയിൽ കോമൺവെൽത്ത് വെയിറ്റ് ലിഫ്റ്റിംഗിൽ എനിക്ക് ഇഞ്ചുറിയായി. ഫസ്റ്റ് വരേണ്ടായിരുന്ന എനിക്ക് ലാസ്റ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇഞ്ചുറിയായി. അവിടുന്ന് ക്രച്ചസിലാണ് തിരിച്ചു വന്നത്. എന്നോട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇനി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 3 അമേരിക്കയിൽ പോയിട്ട് അന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തീർന്നു എന്റെ കരിയർ പോകും. ഉടനെ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ വേദന സഹിച്ച് ഒരു ഡോക്ടേഴ്സ് ഒന്നും പറയുന്നത് കേൾക്കാതെ ഞാൻ വീണ്ടും പ്രാക്ടീസ് തുടങ്ങി. മാക്സിമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം പെയിൻ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ശരിക്കും 2019 തന്നെ ഒക്ടോബറിൽ അമേരിക്കയിൽ കാലിഫോർണിയയിൽ പണ്ട് എനിക്ക് ഒളിമ്പിക്സ് നഷ്ടമായ അതേ സ്ഥലത്ത് പോയി വേൾഡ് മാസ്റ്റേഴ്സിൽ വിഭാഗത്തിലാണ് 50 മുകളിലുള്ളവരിൽ വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ വന്നു.
അങ്ങനെ
എന്റെ ഏറ്റവും വലിയൊരു അംബീഷൻ ആയിരുന്നു ഇന്ത്യയുടെ ഫ്ളാഗ് വെച്ച് നാഷണൽ ആന്തം ഒരു വിദേശത്തെ ലോകത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ നാഷണൽ ആന്തം വയ്ക്കുക എന്നുള്ളത്. അത് ഞാൻ അന്നാണ് ഈ പറഞ്ഞ 2019 USA വെച്ചിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി.
വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പൊ ഞങ്ങൾ കേട്ടത് ഡോക്ടർ പീറ്ററിന്റെ. കാരണം വേദന ഉണ്ട് പലയിടത്തും, ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ പലയിടത്തും പിന്തള്ളപ്പെട്ടു, എന്നിട്ടും ഗിവപ്പ് ചെയ്യാതെ മുന്നോട്ട്. എന്താണ് ഇത്രത്തോളം ഒരു മോട്ടിവേഷൻ ഇതിനകത്ത് ഉണ്ടാകാനായിട്ട്? സ്വന്തമായിട്ടുള്ള ഒരു ചില പ്രിൻസിപ്പിൾസ് ഉണ്ടോ ലൈഫില്? എങ്ങനെയാണ് അതിനെ ഇത്രത്തോളം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത്?
അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിലെ മുതൽ എനിക്ക് ഏതെങ്കിലും ഒരു ഒരു ഫീൽഡില് ടോപ്പ് ആവണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് പറ്റിയ രംഗം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കിട്ടിയ രംഗം അത് തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് വേൾഡ് ചാമ്പ്യൻ ആവാന്നുള്ള ഡ്രീം ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു നഷ്ടം അതാണെന്നുള്ള എനിക്ക് എന്റെ തോന്നലായിരുന്നു. ഒരു കാരണവശാലും എത്ര ഇഞ്ചുറി പറ്റിയാലും ഞാൻ അത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത് മാത്രം ഇതില്ലാതെ പറ്റില്ല ആ അവസ്ഥയിലായിരുന്നു. എത്ര പെയിൻ എടുത്താലും ഞാൻ ചെയ്യുന്നുള്ള ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അത് എന്തായാലും ആ ഇത് ഞാൻ നിറവേറ്റി. പിന്നീടും ഇപ്പോഴായാലും ഞാനൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സ്പോർട്സിന്റെ കാര്യത്തിൽ ഞാനൊരു ഇന്ന ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഞാൻ ചെയ്യും എന്ന് പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എന്തും സഫർ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയം അതിന്റെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങിന്റെ ഒക്കെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണവും വീട്ടിലുണ്ടാക്കുന്ന കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡയറ്റാണ്. അതിനകത്ത് പല ടേസ്റ്റുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അതെല്ലാം എനിക്ക് ഒരു ഇപ്പൊ പ്രത്യേകിച്ച് സ്വീറ്റ്സൊക്കെ നമ്മൾ എന്ത് ഫംഗ്ഷൻ ആയാലും സ്വീറ്റ്സ് ആണല്ലോ എല്ലാവരും വിളമ്പുന്നത്. അപ്പോൾ പലരും ബർത്ത്ഡേ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ബർത്ത്ഡേക്ക് ആയാലും ഒരു ഇപ്പൊ കേക്കിന്റെ ഒരു പീസ് എടുത്ത് തൊട്ട് നാവിൽ വെച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിന് അപ്പുറത്ത് ഏത് ദൈവം തമ്പരാൻ പറഞ്ഞാലും ഞാൻ അത് കഴിക്കില്ല. അത്രത്തോളം അത് സ്ട്രിക്ട് ആയിട്ട് തന്നെ പാലിക്കും.
അത് അത് കേട്ടപ്പോ എനിക്ക് ചോദിക്കാനുണ്ട്, ഇപ്പൊ നമ്മളെ പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക്, ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഇപ്പൊ ന്യൂ ഇയർ ക്രിസ്മസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു റെസൊല്യൂഷൻ എടുക്കും. അടുത്ത വർഷം തൊട്ട് ഞാൻ ജിമ്മിൽ പോകും, ഞാൻ 10 കുറയ്ക്കും, ഞാൻ 5 കുറയ്ക്കും. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ പലതായിരിക്കും. നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു മാസം വളരെ റെഗുലറായിട്ട് നമ്മൾ പോകും. 2 ആകുമ്പോൾ പതുക്കെ പതുക്കെ താഴോട്ട് വന്ന് ഒരു 3 കംപ്ലീറ്റ് ചെയ്യാത്തവരായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ. അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഡോക്ടർ പീറ്ററിനെ പോലെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ മുന്നിലുള്ള എല്ലാ ഭക്ഷണകരമായ പ്രലോഭനങ്ങളും കൺട്രോൾ ചെയ്ത് ഇത് ഫോക്കസ് ചെയ്യുന്നത്? എങ്ങനെയാണ്, അതിനൊരു മന്ത്രമുണ്ടോ അല്ലെങ്കിൽ ഒരു?
എനിക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കുഴപ്പം തന്നെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല, നമ്മളുടെ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണ രീതിയല്ല ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ പൂർവികര് കഴിച്ചിരുന്ന ഒരു ഭക്ഷണ രീതിയുണ്ട്. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിന അധ്വാനം ചെയ്തിരുന്ന ആളാണ്. അവർ ചെയ്യുന്നതിന്റെ 1000 പോലും ഫിസിക്കൽ അധ്വാനം ചെയ്യാത്ത ഒരു വിഭാഗമാണ് ഇന്നത്തെ മനുഷ്യർ. അവർക്ക് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച ഭക്ഷണ രീതിയുണ്ട്. അതായത് ഹൈ കാർബോഹൈഡ്രേറ്റ്, ധാരാളം ഗ്ലൂക്കോസ് അടങ്ങിയത്, അതായത് ഒരുപാട് ഫ്യൂവൽ കിട്ടുന്ന ഭക്ഷണ രീതി, ധാന്യങ്ങളും കിഴങ്ങുകളും, പ്രത്യേകിച്ച് അതിൽ നിന്ന് ഷുഗറും വന്നു. അപ്പൊ ഈ മൂന്ന് ധാന്യങ്ങളും കിഴങ്ങുകളും ഷുഗറുമാണ് ഈ കർഷകർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത്. അവർക്ക് കിട്ടാതിരുന്ന സാധനമാണ്, അതിന് കൃഷിയൊക്കെ ചെയ്താലും അതിനുണ്ടെങ്കിൽ ഈൽഡ് വളരെ കുറവായിരുന്നു. അത് അപ്പൊ അത് മനുഷ്യൻ എല്ലാ കാലത്തും മനുഷ്യനുണ്ടായ അന്ന് കാലം മുതൽ അവന്റെ ഏറ്റവും തേടി നടന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം. കാരണം പണ്ടൊക്കെ ഒരു കാട്ടിൽ കൂടെ നടന്ന് വേട്ടയാടിയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. അപ്പൊ പോകുന്ന വഴിയിൽ ചിലപ്പോൾ എന്തെങ്കിലും കിഴങ്ങ് കുഴിച്ചെടുത്ത് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇവിടുന്ന് പറിച്ച കിട്ടും, അപ്പം അല്ലെങ്കിൽ ഒരു മൃഗത്തിന് വേട്ടയാടി കിട്ടും. പക്ഷെ ബൾക്കായിട്ട് കുറെ കിഴങ്ങ് കിട്ടി, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കിട്ടി. അപ്പൊ അത് നമ്മള് എല്ലാം നമ്മൾ കഴിക്കും, ഇഷ്ടംപോലെ കഴിച്ചു. പക്ഷെ നമ്മുടെ ശരീരത്തിന് അപ്പോ ആ സമയത്ത് അത്രയും ഊർജ്ജം ആവശ്യമില്ല. പക്ഷെ അപ്പൊ നമ്മുടെ ശരീരം ഒരു രീതി ഉണ്ടാക്കി, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. അതാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ ഈ നമ്മുടെ പൂർവികര്, നമ്മുടെ മുൻ ജനറേഷൻ, ഈ കർഷകരായിരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഇത് എത്രത്തോളം കിട്ടിയാലും ശരീരത്തിൽ കൊഴുപ്പാവാനുള്ള സാധ്യത ഇല്ലായിരുന്നു. കാരണം കിട്ടുന്നത് മൂന്ന് നേരം വയറ് നിറച്ച് ചോറോ കപ്പയോ പൊട്ടറ്റോ ചപ്പാത്തിയോ കഴിച്ചാലും അതങ്ങോട്ട് കത്തിപ്പോകുമായിരുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തെ എംറ്റി ആവും. അവരൊക്കെ മെലിഞ്ഞായിരുന്നു, അവർക്ക് കൊഴുപ്പ് എന്ന സാധനം ശരീരത്തിൽ ഉണ്ടാവില്ല. കൊഴുപ്പ് ഉണ്ടാക്കാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഷുഗർ കണ്ടുപിടിച്ചു, സ്വീറ്റ്സ് കണ്ടുപിടിച്ചു. നമ്മൾ ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചു, പറമ്പിൽ നിന്ന് പാടത്തിൽ നിന്ന് കരയറി പോകുന്നു. നമ്മളിപ്പോഴും അതേ ഭക്ഷണ രീതി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തു പറ്റും, ഈ പണ്ട് കാട്ടിലെ മനുഷ്യർക്ക് ഇത് കഴിക്കുമ്പോൾ ബാലൻസ് സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റം ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മുടെ ബ്രെയിനിലൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ വെച്ചിരിക്കുന്നത് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അപ്പം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് ഇട്ടോളണം. ആ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് ഇടൽ മാത്രമേ നമുക്ക് പണിയുള്ളൂ, അതിൽ നിന്ന് തിരിച്ചെടുക്കുന്ന പരിപാടിയില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് വലുതായി വലുതായി ഇപ്പോൾ വയറ് താങ്ങാൻ പറ്റാത്ത രീതിയിലായി. ഇതാണ് ഈ ഭക്ഷണ രീതി. ഒരു കാരണവശാലും ഇന്നത്തെ മനുഷ്യർക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ഭക്ഷണ രീതി ഇവർ ആരും പഠിപ്പിച്ചു കൊടുക്കില്ല. കാരണം എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഹോസ്പിറ്റൽ മെഡിക്കൽ ഫീൽഡ് ആണെന്ന് ലോകത്ത് ഭരിക്കുന്നതൊക്കെയാണ് എന്റെ ഒരു അഭിപ്രായം പറയുന്നത്. പക്ഷെ എന്നാലും ശരിക്കും ഇത് ആരും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു മീഡിയകളും ഇതിനോട് ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മീഡിയകളും ശ്രമിക്കുന്നില്ല. മെഡിക്കൽ ഡോക്ടേഴ്സിന് എനിക്ക് തോന്നുന്നു MBBS MD, ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കുന്ന ആളാണ്, ഓൺലൈൻ ക്ലാസ് എടുക്കാറില്ല. ഒരു MBBS ഡിഗ്രിക്ക് ഈ ഫിറ്റ്നസിനെ കുറിച്ചും ഭക്ഷണ രീതിയെ കുറിച്ചും എവിടെയും അവർ പഠിപ്പിക്കുന്നില്ല. അവര് ഫിസിക്കൽ അനാട്ടോമി പഠിപ്പിക്കുന്നുണ്ട്, മെഡിസിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, രോഗങ്ങളുടെ അസുഖത്തിനുള്ള മെഡിസിൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആരിൽ നിന്നും ഈ ഭക്ഷണ രീതിയെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ പഴയ ഭക്ഷണ രീതി ഫോളോ ചെയ്തിരിക്കുന്നു. നമ്മൾ അതുകൊണ്ട് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ നടക്കുന്നത്.
ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോ സംസാരിച്ചപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ടീനേജേഴ്സും പലർക്കും ഉള്ള ഒരു മിഥ്യാധാരണയാകാം, ശരിയായ ധാരണയാകാം, സപ്ലിമെന്റ്സ്, പ്രോട്ടീൻ പൗഡറുകള്, ഇതിലൊക്കെ ആൾക്കാർ പെട്ടെന്ന് ആകൃഷ്ടരാകാറുണ്ട്. ഇത് നല്ലതാണോ? എന്താണ് ഡോക്ടറുടെ
സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്? സപ്ലിമെന്റ്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടാത്ത ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേക വൈറ്റമിൻസോ അല്ലെങ്കിൽ പ്രോട്ടീനോ അങ്ങനെയുള്ള സംഭവങ്ങൾ അത് അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റ് രൂപത്തിൽ പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറുന്ന രീതിയിൽ കൊടുക്കുന്നതിനാണ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അത് സപ്ലിമെന്റ് പലതും നമുക്ക് ആവശ്യമുണ്ടാവും. പ്രത്യേകിച്ച് വൈറ്റമിൻ, പല വൈറ്റമിൻസും പലർക്കും ആവശ്യമുണ്ടാവും. വൈറ്റമിൻ സി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. പ്രോട്ടീൻ കഴിക്കുന്നത് അത് ആവശ്യമുള്ളവർക്കാണ്. ആവശ്യമില്ലാത്തവരല്ല സപ്ലിമെന്റ് കഴിക്കുന്നത്. ആ ശരീരത്തിന് ആ സാധനം ആവശ്യത്തിൽ കൂടുതൽ, പ്രത്യേകിച്ച് പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് പെട്ടെന്ന് ശരീരത്തിലേക്ക് പ്രോട്ടീൻ, നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ ക്ഷീണിച്ച അവസ്ഥയായി കഴിയുമ്പോൾ, മസിലുകൾ ടയർഡായി കഴിയുമ്പോൾ ആ മസിലിലേക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യുന്ന പ്രോട്ടീൻ കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ്, എളുപ്പ മാർഗ്ഗമാണ് പ്രോട്ടീൻ സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതിനാണ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അതൊരിക്കലും ഹാർംഫുൾ അല്ല. അത് അങ്ങനെയുള്ളവർ അത് കഴിച്ചാൽ കൂടുതൽ ഗുണമുണ്ടാവും. അല്ലാതെ സാധാരണക്കാർ ഒന്നും ഒരു പണിയും ചെയ്യാത്തവർക്ക് ഇത് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനെ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ പ്രോട്ടീൻ സപ്ലിമെന്റ് എന്ന് പറയുന്നത് വിഷമാണ്, പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ വിഷമാണ്, ജിമ്മിൽ പോകുന്നവർ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് അവർ പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടുണ്ടാക്കണ മസിലാണ് എന്നൊക്കെ പറഞ്ഞു. അതിന് ഞങ്ങളൊക്കെ പ്രോട്ടീൻ പൗഡർ കഴിക്കും, അതോടൊപ്പം ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കും. പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ശരീരത്തിന്, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ശരീരത്തിലേക്ക് പ്രോട്ടീനായിട്ട് തിരിഞ്ഞു വരാൻ ഏകദേശം മിനിമം 4 മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ വർക്കൗട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ പ്രോട്ടീൻ ഇല്ലെങ്കിൽ മസിലിന്റെ വളർച്ച റിക്കവറി നമ്മൾ ഉദ്ദേശിക്കുന്നവർ കിട്ടില്ല. ഈ 4 മണിക്കൂർ നമുക്ക് നഷ്ടവും. പ്രത്യേകിച്ച് ആ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ വർക്കൗട്ടാണ് മസിലുകൾക്ക് എപ്പോഴും പ്രോട്ടീൻ വേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രോട്ടീൻ കിട്ടാത്തതുകൊണ്ട് അതിന് സപ്ലിമെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മസിലിലേക്ക് പ്രോട്ടീൻ കിട്ടും. അതിനാണ് പ്രോട്ടീൻ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്. അത് ഒരു രീതിയിൽ ഹാംഫുൾ അല്ല. ഒന്നും ചെയ്യാത്തവർക്ക്, ഈ പറഞ്ഞ ഒരു ഫിസിക്കൽ അധ്വാനം ചെയ്യാത്ത ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ ചിലപ്പോൾ കിഡ്നിക്കൊക്കെ ഓവർലോഡ് ആവും.
അതെ,
ഞാനൊക്കെ 3, 4, 5 നേരം പ്രോട്ടീൻ പൗഡർ കഴിക്കാണ്ട് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട്. അതുകൊണ്ടൊന്നും ഒരു ശരീരത്തിന് ഗുണമല്ലാതെ ഒരു ദൂഷ്യമില്ല.
ലേഡീസിന്റെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ചോദിക്കാൻ താല്പര്യപ്പെടുന്നു. പണ്ട് കാലത്ത് ലേഡീസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല പൊതുവെ അവരുടെ ഫിസിക്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ ലേഡീസ് ജിമ്മിൽ പോകാന്നൊക്കെ പറയുന്ന ഒരു ഒരു അതിശയമായിരുന്നു. ഇന്ന് അതല്ല, സർവ്വസാധാരണമായി സ്ത്രീകളും ജിമ്മിൽ പോവുകയും അവരുടെ ഫിസിക്കിനെ കുറിച്ച് വളരെയധികം ബോധവതികളുമാണ്. അവർക്കായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങോ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
എന്റെ അഭിപ്രായത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ജിമ്മിൽ പോകേണ്ട ആവശ്യകതയുള്ളത് ലേഡീസിനാണ്. ഒന്ന്, പുരുഷന്മാർ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യും, ശരീരത്തിന്റെ മസിലുകളൊക്കെ എന്തെങ്കിലും അധ്വാനം കിട്ടും. പക്ഷേ ലേഡീസ് ഇതൊന്നും ചെയ്യുന്നില്ല. ഇവര് വീട്ടിലെ അലച്ചിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ അധ്വാനം അവർ കുറവാണ്, കാര്യമായിട്ട് ശരീരത്തിന് മസിലുകൾ കാര്യമായിട്ട് അധ്വാനിക്കുന്നില്ല. അപ്പം അതുപോലെ തന്നെ അവർക്കാണ് നടുവേനും മുട്ടുവേനും കഴുത്തുവേനും ഒക്കെ കൂടുതലുണ്ടാവുന്നത്. അപ്പം അവരുടെ മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പക്ഷെ അതിനെക്കുറിച്ച് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് ജനങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഈ ലേഡീസിന് ഈ വെയിറ്റ് ട്രെയിനിങ് പാടില്ല, ജിമ്മിൽ പോയാൽ നടക്കാനേ പാടുള്ളൂ, കാർഡിയോ ചെയ്യണം, അല്ലെങ്കിൽ സൈക്കിൾ ചെയ്താൽ മതി, ഇത് അതൊന്നുമല്ല ജിമ്മിൽ ചെയ്യേണ്ടത്. ജിമ്മിൽ ലേഡീസ് ചെയ്താലും പോയാലും പ്രായമുള്ളവർ ചെന്നാലും യങ്സ്റ്റേഴ്സ് പോയാലും അവരെല്ലാം അവിടെ ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് എക്സസൈസ് ആണ്, അത് വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യേണ്ടത്. അത് ജനങ്ങളിൽ ഇപ്പോഴും പലരും, ഞാനിപ്പോൾ ഈ ഒരു ന്യൂസിലൻഡിൽ വന്നിട്ട് രണ്ടും ജിമ്മുകൾ പോയി, ഒരു എനിക്ക് തോന്നുന്ന ജിമ്മിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ ട്രെഡ്മില്ലും ഈ കാർഡിയോ മെഷീനും കയറിയിട്ട് ഒരാവശ്യമില്ലാത്തവരും അതുമ കയറി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈം തന്നെ, വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് ക്യാഷ്. കാരണം ഈ നിങ്ങൾ അവിടെ പോകുന്ന ഒന്നോ ഒന്നര മണിക്കൂർ ക്യാഷ് കൊടുത്ത് അവിടെ ചിലവാക്കുന്ന ഫ്രീഷ് ടൈം അവിടെ ചിലവാക്കുന്നത് നിങ്ങളുടെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ആണ്. 90% കാർഡിയോ എന്ന് പറയുന്നത് അതിനകത്ത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യമാണ്. അത് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ പാർക്കിംഗ് നടന്നാലും നമ്മൾ വീട്ടിൽ മെറ്റത്ത് നടന്നാലും ഒക്കെ അത് നമുക്ക് കിട്ടുന്നുണ്ട്, കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പൊ മസിൽ സ്ട്രെങ്തനിങ്ങിന്
സ്ട്രെങ്തനിങ് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പെട്ടെന്ന് ഏജിലാവുന്നത്, നമ്മുടെ ഹോർമോൺസ് എല്ലാം ഡൗൺ ആവുന്നത്, നമ്മളുടെ ജോയിന്റ്സ് കേടാവുന്നത്, എല്ലിന്റെ ഡെൻസിറ്റി നഷ്ടപ്പെടുന്നത്, എല്ലാം മസിൽ സ്ട്രെങ്തനിങ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ലേഡീസ് ആണ് അത് കൂടുതൽ ചെയ്യേണ്ടത്. നമ്മുടെ മനുഷ്യനൊരു ഒരു ഗ്ലാൻഡ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും, നമ്മുടെ ബ്രെയിനിന്റെ താഴെയുള്ളത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എത്രത്തോളം ആക്ടിവേറ്റ് ആകുന്നു അത്രത്തോളം നമ്മുടെ യുവത്വം നിലനിർത്താൻ സാധിക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ള ഷോർട്ട് ടൈമിൽ മാക്സിമം എഫേർട്ട് എടുക്കുന്ന ആക്ടിവിറ്റി ചെയ്യുക. പണ്ട് പൂർവീകർ ഭാരമുള്ള തല സാധനങ്ങൾ തലയിലെടുത്ത് വയ്ക്കുക, തൊള്ളേറ്റുക, അത് ലേഡീസും ജെന്റ്സും ഒരുപോലെയാണ് ചെയ്തിരുന്നത്. അല്ലാണ്ട് പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ ഭാരമുള്ള ജോലികൾ ചെയ്യാതെ അന്ന് അങ്ങ് അവരാണ് എല്ലാം ചെയ്യുന്നത്. അവർക്ക് ആർക്കും വലിയ പ്രൊജക്ഷനുള്ള മസിലൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ലേഡീസ് അന്ന് നല്ല ലീനായിരുന്നു, ഷേപ്പ്ഡായിരുന്നു, പുരുഷന്മാർക്ക് കുറച്ച് മസിലൊക്കെ ഉണ്ടാവായിരുന്നു. പക്ഷെ ഇന്ന് ജനങ്ങൾ ലേഡീസ് എല്ലാം വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളെ പോലെ മസിലായി പോകും, അത് വെയിറ്റ് ഒന്നും നമുക്ക് വേണ്ടി നമുക്ക് സാധനം പറ്റി സാധനമല്ല, ഞങ്ങൾക്ക് വേണ്ടി നടത്തിയാണ് വേണ്ടത്. ഈ നടത്തിയും സൈക്ലിങ്ങുമായിട്ട് കുറെ ഡാൻസുമായിട്ട് പെണ്ണുങ്ങൾ എടുക്കാണ്. പക്ഷെ ഞാൻ എന്റെ ജിമ്മിൽ വരുന്ന ഒരാളെയും അത് ചെയ്യിക്കില്ല. ട്രെഡ്മിൽ എന്ന് പറഞ്ഞ സാധനം അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു, മാറ്റി കളഞ്ഞു അവിടെ. കാരണം വരുന്നവരും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കാരണം ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു നടന്നാ പോയി എന്ന് പറഞ്ഞത്.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പലതരം രോഗങ്ങളുള്ളവരുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, ക്യാൻസർ വന്നവരുണ്ട്, അവർക്കെല്ലാം
എല്ലാവർക്കും ഏത് രോഗികൾക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. വെയിറ്റ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചെയ്യുന്നവരെ മുകളിലേക്ക് എടുത്ത് പൊക്കുകയല്ല ചെയ്യുന്നത്. വളരെ ഒരു വിരൽ കൊണ്ട് വരെ വലിക്കാം, തള്ളാം, ചവിട്ടാം, നമുക്ക് എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റും അതനുസരിച്ച് മാത്രം ചെയ്യേണ്ട സിസ്റ്റമാണ് എല്ലാ ജിമ്മിലുള്ളത്. വളരെ ലൈറ്റായിട്ട് ചെയ്യാം. അത് അങ്ങനെ ചെയ്ത് ഒരു മാസം രണ്ടു മാസം ആകുമ്പോൾ ഏത് വീക്കായിട്ടുള്ള പേഷ്യൻസിനെയും, ഹാർട്ട് പേഷ്യന്റ് ആയാലും അവിടെ രക്തക്കൊള്ളൽ സ്ട്രോങ് ആവും, ഹാർട്ട് സ്ട്രോങ് ആവും, മസിലുകൾ സ്ട്രോങ് ആവും, നമ്മുടെ ഈ പുറത്തുള്ള മസിലുകൾ സ്ട്രോങ് ആവുന്നതിന്റെ ഒപ്പത്തിനൊപ്പത്തും നമ്മുടെ ഓർഗൻസും സ്ട്രോങ് ആവും. ഇതൊന്നും ആർക്കും അറിയില്ല. ആളുകാരാണ് ഈ മസിൽ ഇങ്ങനെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇതിനെ മസിലുകളെ പ്രവർത്തിപ്പിച്ച് ഹെൽത്ത് കൂടുന്ന സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ജോയിന്റ്സിന്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചും അതുപോലെ നമ്മുടെ ഹാർട്ടും രക്തക്കുഴലുകളും എല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മസിലുകളാണ്. ആ മസിലുകളും നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ശ്വാസം വലിച്ച് കിതച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കൂടും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. പക്ഷെ ജനങ്ങൾ വിചാരിച്ചിട്ട് ഇതെടുത്ത് പൊക്കി എന്തോ എടുത്ത് പൊക്കുക, അപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. ഇതൊക്കെയാണ് ജനങ്ങളിലുള്ള.
പീറ്ററിനെ ഇപ്പൊ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് സ്ത്രീ പുരുഷ ഭേദമന്യേ രോഗികൾക്കും രോഗമില്ലാത്ത ആൾക്കാർക്കും ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ് മസിലിനെ ഉറപ്പിക്കത്തക്ക എക്സസൈസുകൾ. ഇതിന് പ്രായപരിധിയുണ്ടോ? ഇത്ര വയസ്സിൽ തുടങ്ങാം, ഇത്ര വയസ്സ്?
എനിക്കിപ്പോ എന്റെ വയസ്സ് ഞാൻ പറയാലോ, എനിക്കിപ്പോ 65 ആയി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഞാൻ വേൾഡ് ഗോൾഡ് മെഡൽ വാങ്ങിയതാണ്. എന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്റെ മസിൽ എന്റെ ചെറുപ്പത്തിലുള്ളതിനേക്കാളും ഇംപ്രൂവ്ഡ് ആണ്, അതിനേക്കാളും ബെറ്റർ കണ്ടീഷനാണ്. അപ്പൊ ഒരു ഒരു 90 ഒരു മനുഷ്യൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ഇപ്പൊ നടക്കാൻ പോവാം, എഴുന്നേറ്റ് നടക്കാൻ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഇതുപോലത്തെ വർക്കൗട്ട് ചെയ്താൽ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്താൽ ആ ഉള്ള സ്ട്രെങ്തിനെ കൂട്ടിയെടുക്കാൻ സാധിക്കും. 100% പോസിബിൾ ആണ്. അത് പറ്റില്ല എന്ന് ഉള്ള ഒരു ധാരണയാണ് മനുഷ്യർ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി നടന്നാൽ മതി എന്നുള്ള ധാരണയാണ് മനുഷ്യന്റെ. ഇതൊക്കെ ഒരു ഒരു ലോബിയുടെ മിസ്ഗൈഡിംഗ് ആണെന്ന് ഞാൻ പറയുള്ളൂ.
ഈ ലോബി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചോദിക്കണം തോന്നുന്നത്, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴെങ്കിലും ഒരു ദുരനുഭവങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറെ കാലം നിന്നിട്ട് ഉണ്ടായിട്ടുണ്ടോ?
കോമ്പറ്റീഷൻ രംഗമാണ് ചോദിക്കുന്നത്?
അതെ,
കോമ്പറ്റീഷൻ രംഗത്തിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തുകൊണ്ട് ഈ ബോഡി ബിൽഡിംഗ് നിർത്തി വീണ്ടും വെയിറ്റ് ലിഫ്റ്റിംഗിലേക്ക് പോയെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേൾഡ് ലെവലിൽ അല്ലെങ്കിൽ പല ചാമ്പ്യൻഷിപ്പുകളിലും ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായിരുന്നു. കാരണം ഈ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഈ റിസൾട്ട് അവിടെ ജഡ്ജസ് ഇരുന്ന് മാർക്ക് ഇടുന്നു. ജഡ്ജസ് ഇടുന്ന മാർക്ക് ഒരിക്കലും ഓഡിയൻസിന് കാണാൻ പറ്റില്ല, കോമ്പറ്റീഷൻ കാണാൻ പറ്റില്ല, അത് രഹസ്യമാണ്. അത് അവര് എടുത്ത് എല്ലാവരും 5 പേരുടെയും 5 ജഡ്ജസിന്റെ മാർക്ക് എടുത്ത് കൂട്ടിയിട്ട് ഇത് ഡിസൈഡ് ചെയ്യുന്നത് വേറെ ഒരാളാണ്. അത് ആരാണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അത് മിക്കവാറും പല കോമ്പറ്റീഷൻസിനും അവിടെ ഒരുപാട് എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ള റിസൾട്ട് അല്ല അവിടെ വരുന്നത്. അത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക, അതിനകത്ത് പല കാര്യങ്ങളും അതിനകത്ത് നിഗൂഢമായ കാര്യങ്ങളുണ്ട്. എനിക്കത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോഡി ബിൽഡിംഗ് പല പ്രാവശ്യം തേടി വന്നിട്ടും എനിക്ക് ഫസ്റ്റ് വരേണ്ട സമയത്ത് പോലും തേടി വന്നിട്ട് ഞാനത് നിർത്തി വെയിറ്റ് ലിഫ്റ്റിംഗിന് തിരിച്ചു വന്നത്. കാരണം വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഭാരം എടുത്ത് പൊക്കി കഴിഞ്ഞാൽ 100 കിലോ പൊക്കിയാൽ റിസൾട്ടായി, പൊക്കി തെളിവായി. അതുകൊണ്ട് ബോഡി ഞാൻ പല പ്രാവശ്യം പലരോടും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ബോഡി ബിൽഡിംഗ് ഇപ്പൊ ജിംനാസ്റ്റിക്സ് മത്സരം ഒളിമ്പിക്സിൽ നടക്കുന്നത്, അപ്പോ അതിന്റെ പോയിന്റ് ജഡ്ജസിന്റെ പോയിന്റ് നമുക്ക് ഏത് മനുഷ്യനും കാണാം. ഇതുപോലെ ആക്കി എടുക്കണം, എടുത്താൽ ഇങ്ങനൊരു ഇഷ്യൂ വരില്ല. ഇപ്പൊ എന്റെ ഈ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ തന്നെ കഴിഞ്ഞ ഞാൻ 2023 ഫസ്റ്റ് വന്നു, ഈ വർഷം 2024 ഞാൻ എനിക്ക് എന്റെ ഞാൻ ഇത്രയും കാലത്ത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും അതിന്റെ ഓഡിയൻസ് കണ്ടിരുന്ന ഫീഡ്ബാക്ക് കിട്ടിയതും ഞാനായിരുന്നു എന്നത് ഫസ്റ്റ്. ഇപ്പൊ മാൽദ്വീപ്സിൽ ഈ കഴിഞ്ഞ ഈ നവംബറിൽ നടന്ന മത്സരം, ഞാൻ എന്റെ 100% വിശ്വാസം ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ്. ഞാൻ അതൊരു വേറെ രീതിയിൽ പറയുന്നതല്ല, ആ വീഡിയോയുടെ മത്സരം ആ മത്സരത്തിന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ എനിക്കത് സെക്കൻഡിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അതുപോലെ തന്നെ ഞാൻ 2023 വേൾഡ് ചാമ്പ്യനായ വ്യക്തിയാണ് ഈ പറഞ്ഞ സൗത്ത് കൊറിയയിൽ കഴിഞ്ഞ വർഷം. പക്ഷേ ഈ തവണ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന വ്യക്തി ഒരു മലയാളി തന്നെയാണ്. പുള്ളി ക്ലെയിം ചെയ്തിരിക്കുന്നത് പുള്ളിയാണ് ആദ്യമായിട്ട് വേൾഡ് ചാമ്പ്യനായ ഇന്ത്യക്കാരനെന്ന് ക്ലെയിം ചെയ്തിരിക്കുകയാണ്.
അതെങ്ങനെ പുള്ളിക്ക് സ്വയം ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? നമ്മളൊരു റിസൾട്ട് വന്നതല്ലേ ഇതിന്?
അതെ, റിസൾട്ട് വന്നാണ്, എല്ലാ മീഡിയസിലും വന്നാണ്, എല്ലാ ന്യൂസ് പേപ്പറിലും അതിന്റെ ന്യൂസ് ഉണ്ടായിരുന്നാണ്. പക്ഷേ അത് പുള്ളി അങ്ങനെ ക്ലെയിം ചെയ്തിരിക്കുന്നു. അതിനെതിരെ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അവർ വിളിച്ചു പറഞ്ഞു എന്ന് എനിക്ക് പറയുന്നു, പക്ഷെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ അതിനകത്ത് വളരെ, അതായത് ഞാൻ അത്രയും നേടിയ വലിയ നേട്ടം എന്റെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി അത് ഏതൊരു വ്യക്തിയാലും ചെയ്താൽ അത് അനീതി തന്നെയാണ്. അപ്പൊ ഞാൻ അതിന് എതിരെ എന്താണ് ചെയ്യേണ്ടെന്നുള്ള നിയമ നടപടിക്കെതിരെ
അതിനെക്കുറിച്ച്
ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വക്കീലിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഫീൽഡിനാണ്. അത് ഇതിന്റെ റിസൾട്ടിനെ കുറിച്ച് തന്നെ ഒരുപാട് അത് എല്ലാ മത്സരങ്ങളും തന്നെ കംപ്ലൈൻസ് ഉണ്ടാവും. കാരണം അതിനകത്ത് അത് ആ മത്സരം നിയന്ത്രിക്കുന്ന അവർക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഇടപെട്ട് ആ റിസൾട്ട് മാറ്റാനുള്ള എല്ലാ സ്റ്റാൻസും അവിടെ ഉണ്ട്. കാരണം ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് പബ്ലിക്കിനെ കാണിക്കില്ല, ഓഡിയൻസിനെയും കാണിക്കില്ല, കോമ്പറ്റീറ്റേഴ്സിനെയും കാണിക്കില്ല. അങ്ങനെ ഒരു മത്സരം ശരിക്കും നടത്താൻ പാടില്ല എന്നാണ്. ഏത് മത്സരമായാലും, ബോഡി ബിൽഡിംഗ് എന്നല്ല, ഏതൊരു മത്സരമായാലും അത് മറ്റുള്ള കാണികൾ കാണുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള മാർക്ക്, ഓരോ ജഡ്ജസിന്റെ മാർക്ക് എത്രയാണെന്ന് കാണുവാനും അറിയാനുള്ള അവകാശം കോമ്പറ്റീറ്റേഴ്സിന് എന്തായാലും ഉണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യം. അതാണ് ബോഡി ബിൽഡിംഗ് നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു.
2023 സൗത്ത് കൊറിയയിൽ നടക്കുന്ന വേൾഡ് കോമ്പറ്റീഷനിൽ വേൾഡ് ചാമ്പ്യനായി ഡോക്ടർ പീറ്ററിനെ പ്രഖ്യാപിച്ചതാണ്. അവാർഡ് ലഭിച്ച
വീഡിയോസ് എല്ലാം മാധ്യമങ്ങളൊക്കെ ഉണ്ട്.
2024 ഇതേ മത്സരം വേൾഡ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ മാൽദ്വീപ്സിൽ നടക്കുന്നു. അപ്പോഴാണ് ആള് വേറൊരു വ്യക്തി ചാമ്പ്യൻ ആകുന്നു. ഈ രണ്ട് സ്ഥലത്തും 2023 സൗത്ത് കൊറിയയിൽ നടന്ന അതേ ആൾക്കാർ തന്നെയല്ലേ 2024
ഒരേ വേൾഡ് ഫെഡറേഷൻ തന്നെയാണ് ഈ 2023 സൗത്ത് കൊറിയയിൽ നടത്തിയതും അതേ ഫെഡറേഷൻ തന്നെയാണ് നെക്സ്റ്റ് നവംബർ, അത് 2024 നവംബറിൽ അതേ ഫെഡറേഷൻ തന്നെയാണ് ഈ മാൽദ്വീപ്സിൽ ചാമ്പ്യൻഷിപ്പ് നടത്തിയത്.
പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ കാര്യം?
അതാണ് പറഞ്ഞത്. അതായത് ഇത് ആരും ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും, ഞാൻ പേഴ്സണൽ ആയിട്ട് ഇപ്പൊ വക്കീലിനെ വെച്ച് വാദിക്കേണ്ട അവസ്ഥയാണ്. അതായത് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ ഇതിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് കൊടുക്കുക. അവർ ഇത് അത് ആരെങ്കിലും അയാൾക്ക് ഇങ്ങനെ തെറ്റായിട്ടുള്ള ക്ലെയിം ചെയ്തു, അതിനെ എതിർക്കാൻ പോലും ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, അവർ അന്വേഷിക്കുക എന്ന് പറയുന്നതല്ലാതെ ഏത് പബ്ലിക് മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ മിക്കവാറും മീഡിയസിലൊക്കെ വന്നു, മില്യൺസ് വ്യൂസും പോയിട്ടുണ്ട് പല വീഡിയോകളിലും. പക്ഷെ അത് ഞാൻ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ചോദിക്കേണ്ട അവസ്ഥയാണ്.
രേഖാമൂലം ഒരു പരാതി എവിടെയാണ് കൊടുത്തിരിക്കുന്നത്?
ഞാൻ എന്റെ എറണാകുളം ജില്ലയാണ്, എറണാകുളം ജില്ലാ ഫെഡറേഷന്റെ സെക്രട്ടറിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്.
അദ്ദേഹം അത് മുന്നോട്ട് ടേക്കപ്പ് ചെയ്യാന്നൊക്കെ
പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ രണ്ട് മൂന്നാഴ്ച ഒരു മാസമായി ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ ലീഗൽ ആയിട്ട് നീങ്ങാനായിട്ടുള്ള നടപടിയിലേക്ക് പോയിട്ടിരിക്കുകയാണ്. വക്കീലോട് സംസാരിച്ചു, ഞാനൊരു ഞാനൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന് എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും
അവരുടെ അഭിപ്രായമെന്നും കൂടെ കേൾക്കാൻ കാത്തിരിക്കുന്നു.
ഞാനിത് ഇപ്പൊ ഇവിടെ മീഡിയ കൂടി പറയുന്നത് ഇത് ലോകം അറിയണം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു സ്പോർട്സിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ട് അതൊരു അത് ചോദിക്കാൻ ആരുമില്ല. പിന്നെ എന്തിനാണ് ഞാനിപ്പം 2021 ചാമ്പ്യൻ ആയി, അതിന്റെ വാല്യൂ എന്താണ്? വേറെ ആള് പറയുകയാണ് ഞാനാണ് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനെന്താണ് വാല്യൂ ഉള്ളത്?
തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതിന്റെ മാർക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചും
അത് ഏതൊരു കോമ്പറ്റീറ്റീവ് ബോഡി ബിൽഡേഴ്സിനോട് ചോദിച്ചാലും ഇത് തന്നെ പറയുള്ളൂ, ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നില്ല,
ട്രാൻസ്പെറൻസി
ഇല്ല. അത് തീർച്ചയായിട്ടും അത് മാറ്റേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു.
വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇത്രയെല്ലാം പ്രതിസന്ധികൾ ഇതിന്റെ പല ഭാഗത്തും എനിക്കറിയാം, പേഴ്സണൽ സൈഡിലും പിന്നെ ഈ കോമ്പറ്റീഷൻ ലെവലിലും കൂടി ഇത് വരുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഡോക്ടർ പീറ്റർ ഇതുവരെ എത്തിയെന്നാണ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എന്നിരുന്നാലും മില്യൺസ് ഓഫ് ആരാധകരുള്ള ഡോക്ടർ പീറ്റർക്കും പീറ്ററുടെ ആരാധകർക്കും ഇത് വളരെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരിക്കും. മുന്നോട്ട് ഇതിനോടൊരു വിമുഖത കാണിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു തീരുമാനങ്ങളും
മുന്നോട്ട് ബോഡി ബിൽഡിംഗ് എന്നുള്ള ആ എന്റെ ആ പാഷൻ ഞാൻ ഒരിക്കലും കളയില്ല. ഞാൻ എന്റെ ബോഡി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും, ഞാൻ ദിവസവും ഹാർഡ് വർക്കൗട്ട് ചെയ്യും, മസിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇനിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു പക്ഷേ കോമ്പറ്റീഷൻ ഞാൻ ഇത്രയൊക്കെ വേൾഡ് എന്റെ രണ്ട് ഗെയിമിലും ചെറുപ്പം തുടങ്ങി ചെയ്ത രണ്ട് ഗെയിമിലും വേൾഡ് ചാമ്പ്യൻ ആയതാണ്. ഇനി അതിന് മുകളിലേക്കൊന്നും ചെയ്യാനില്ല, പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. എന്റെ ഈ നേട്ടങ്ങളെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരുപാട് സാമ്പത്തിക ഭാരമുണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ബോഡി ബിൽഡിംഗ് എന്ന് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ഞങ്ങളുടെ ഡയറ്റും സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം അത് ഞാൻ റെയിൽവേയിൽ 10-28 വർഷം ജോലി ചെയ്തു, അന്ന് കിട്ടിയിരുന്ന എനിക്ക് കിട്ടിയ നല്ല സാലറി ഉണ്ടായിരുന്നു. ഈ സാലറി എല്ലാം ഇതിന്റെ ചെലവിലേക്ക് മാറും. പിന്നെ ഞാൻ ലോൺ എടുത്തിട്ടാണ് പല കോമ്പറ്റീഷനും പോയിട്ടുണ്ട്, പലപ്പോഴും ലോൺ തന്നെ എടുത്തിട്ടാണ്. അപ്പം എനിക്ക് അങ്ങനെ ഉണ്ടായ നഷ്ടങ്ങളൊക്കെ ഇനി എന്റെ കുടുംബത്തിനൊരു ഭാരമാണ്, അത് തീർച്ചയായിട്ടും അറിയാലോ. അപ്പൊ അത് തിരിച്ച് എടുക്കുക, അതായത് മോണിറ്റൈസ് ചെയ്യണം എന്റെ പേരും ഇതും പ്രശസ്തിയും. അതാണ് എനിക്ക് ഇതിനകത്ത് ആകെ കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റ്. അതായത് ഗവൺമെന്റ് ഒന്നും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പം അതിനുവേണ്ടിയിട്ട് ഞാനൊരു ഒന്നുണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഞാൻ പബ്ലിക് മീഡിയ സോഷ്യൽ മീഡിയസിലൊക്കെ ഞാൻ അത്യാവശ്യം വല്ലപ്പോഴും വിളിക്കാറുണ്ട്, ആക്റ്റീവാണ്, എനിക്ക് അത്യാവശ്യം കൂടുതലാവുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം അതിൽ കൂടി ഞാൻ ഒന്ന് ഞാൻ ഇൻവെന്റ് ചെയ്തൊരു മെഷീന്റെ ഞാൻ എനിക്ക് പേറ്റന്റ് ഇട്ടിരിക്കുന്ന ഒരു മെഷീനുണ്ട്, ഒരു എക്സസൈസ് മെഷീനുണ്ട്. ഒരു അതായത് എല്ലാവർക്കും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുടുംബിനികൾക്ക് പലപ്പോഴും ജിമ്മിൽ ദിവസം പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഒരു പ്രായമുള്ളവർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും വീട്ടിൽ തന്നെ ഒരു റൂമിന്റെ ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഒരു ജിമ്മിൽ പോയാൽ ഇവർക്കൊക്കെ ചെയ്യേണ്ട ഞാനീ പറഞ്ഞ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ എല്ലാം ചെയ്യാവുന്ന ഒരു സിംഗിൾ മെഷീൻ ഞാൻ വർഷങ്ങളോളം എന്റെ പ്രയത്നം കൊണ്ട് എന്റെ ഇത്രയും കാലത്തെ അറിവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മാജിക് ജിം എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്.
അപ്പൊ
ഞാൻ എന്റെ വീടിന്റെ അടിയിൽ അതിനുവേണ്ടി ഒരു എഞ്ചിനീയർ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു എഞ്ചിനീയറെ ഇരുത്തി വർഷങ്ങളോളം അതിന് റിസർച്ച് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 24 തരം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സസൈസ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഏതൊക്കെ മസിലുകൾ ഏതൊക്കെ ആംഗിളിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചിട്ട് അത് അതിനു വേണ്ടിയിട്ട് ഞാനൊരു മെഷീൻ ഇൻവെന്റ് ചെയ്തു. അത് സക്സസ്ഫുള്ളായി. എനിക്ക് 3 വർഷം മുമ്പ് അതിന് പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിന്റെ പ്രൊമോഷനും അതിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.
മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇൻസൈഡ് കേരളം മാത്രം ഇപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളൂ, കാരണം എനിക്ക് അത്യാവശ്യം ഓർഡർ ഉണ്ട്. അപ്പം അത് വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഞാൻ ആളുകൾക്ക് പബ്ലിക്കിന് എനിക്ക് ഞാൻ എങ്ങനെ ഞാനിപ്പോ 65 വയസ്സിലും എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആളുകളെ മസിൽ കാണിച്ച് അത്ഭുതപ്പെടുത്താന്നുള്ളതല്ല, അത് മാത്രമല്ല എന്റെ ഉദ്ദേശം, എങ്ങനെ അത് ഏജ് ആയാലും ആളുകളുടെ ഹെൽത്ത് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും, മനുഷ്യൻ എങ്ങനെ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിനാണ് ഞാൻ എന്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്.
പ്രത്യേകിച്ച്
ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏജ്ഡ് ആളുകൾ എങ്ങനെ ഏജ് ആകുന്നിടത്തോളം എങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
ഏജ് ആകുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഇടയില് പ്രത്യേകിച്ച് മലയാളികൾക്കിടയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഷുഗർ, ബി പി, കൊളസ്ട്രോള്,
ലൈഫ് സ്റ്റൈൽ ഡിസീസ്
ഇങ്ങനെയുള്ളവർക്ക് എത്രത്തോളം വർക്ക്ഔട്ടും കാര്യങ്ങളും ഉപകാരപ്പെടും അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത്?
ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഞാൻ എന്താണ് പറയാം, എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാല്? നമുക്ക് നമ്മുടെ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടായി വരുന്ന അസുഖത്തിനാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ബി പി ആയാലും കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും നിങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഇതേവരെ അറിഞ്ഞ അറിവ് വെച്ചിട്ട് മിക്കവാറും ഫസ്റ്റ് ഡേ തന്നെ ലൈഫ് ലോങ് മെഡിസിനാണ് കുറിച്ച് കൊടുക്കുന്നത്. ലൈഫ് ലോങ് മെഡിസിൻ ഇത് ഞാൻ പലയിടത്തും ഡോക്ടർമാരോട് ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ലൈഫ് ലോങ് മെഡിസിൻ കൊടുക്കുന്നത്? ഓക്കെ, ഒരു മാസത്തേക്ക് മെഡിസിൻ കൊടുത്തോ, അല്ലെങ്കിൽ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറാനായിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റാനല്ലേ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്? അല്ലാതെ മെഡിസിൻ അല്ലല്ലോ അതിന് പരിഹാരം. ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പാടത്ത് പറമ്പിലും ആയിരുന്ന ഓരോ ജോലികൾ മുഴുവൻ, ഭക്ഷണം ഉണ്ടാക്കി, അതായത് ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം അത് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അത് കഴിക്കുക. ലോകത്തിൽ മനുഷ്യനൊഴിച്ച് ആകാശി കുടിക്കുന്ന പറക്കുന്ന പക്ഷികളും മൃഗങ്ങളും പ്രാണികളും ഉറുമ്പും ഈച്ചകളും വരെ സ്വന്തം ശരീരത്തിനെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ പറയുന്ന ഓഫീസിലിരുന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് അല്ലെങ്കിൽ കടയിലിരുന്ന് ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കഴിക്കുന്ന ഒരു സിസ്റ്റം മറ്റൊരു ജീവിക്കില്ല. മറ്റൊരു ജീവിയെ കൊണ്ട് ഉദ്ദേശിച്ച ഒരു ലോകത്തിൽ ഒരു ജീവിയും മനുഷ്യനെ ഉൾപ്പെടുത്തി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതെന്തായാലും ഇത് സൃഷ്ടിച്ച ദൃഷ്ടാവുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി, നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് പോയി, മനുഷ്യൻ മാത്രം അല്ലെങ്കിൽ മനുഷ്യൻ വളർത്തുന്ന ഏതെങ്കിലും മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവർ മാത്രമാണ് ഇങ്ങനെ കൃത്രിമമായ ഭക്ഷണം കഴിക്കുന്നത് ജോലി ചെയ്യാതെ. അപ്പൊ അത് തിരിച്ചു പോയേ പറ്റുള്ളൂ. ആ ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോയതിന്റെ കൊണ്ടുണ്ടാകുന്ന അസുഖത്തിനാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസിന് പ്രത്യേകിച്ച്
ലൈഫ്
സ്റ്റൈൽ ഡിസീസിന് ഒന്നുകിൽ നമ്മൾ പണ്ടത്തെ പോലെ പാടത്തേക്ക് പറമ്പിലേക്ക് തിരിച്ചു പോവുക, ഇല്ലെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗം ജിമ്മിൽ പോവുക. ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾ ഷട്ടിൽ കളിച്ചാലും ഫുട്ബോൾ കളിച്ചാലും ഈ എല്ലാ മസിലുകളെയും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് അത് അതിന് മസിലിന് ലോഡ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഇല്ല. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മളുടെ ശരീരത്തിന്റെ മസിലുകൾക്ക് ലോഡ് കൊടുക്കണം. എല്ലാ മസിലുകളും, ഒരു അത് കാലിന്റെ പാദം അല്ലെങ്കിൽ കൈ മാത്രം പോരാ, നമുക്ക് എല്ലാ മസിലുകളും വെച്ച് തന്നിരിക്കുന്നത് ജോയിന്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ജോയിന്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റി കൂടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാൽഷ്യം എല്ലിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ മസിലുകളെ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ കഴിക്കുന്ന നോൺ വെജോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളുടെ പ്രോട്ടീൻ, നട്സുകളുടെ പ്രോട്ടീൻ ശരീരത്തിന് യൂസ്ഫുൾ ആവണമെങ്കിൽ മസിലുകൾ ഹാർഡ് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റാണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മസിലുകളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പിറ്റുകുട്ടികളാണ് ഇന്ന് ഗ്രോത്ത് ഹോർമോൺ ഉത്പാദിപ്പിക്കണമെങ്കിൽ മസിലുകൾ വർക്ക് ചെയ്യണം. ടെസ്റ്റോസ്റ്റോൺ ഹോർമോൺ ലെവലിൽ വരണമെങ്കിൽ ഏജ് ആവുന്നിടത്തോളം കുറഞ്ഞു പോകും, അതിനും മസിൽ വർക്ക് ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ മസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് കിട്ടും. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അതിന് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് പോയാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവില്ല. അപ്പൊ ഒറ്റ പ്രശ്നമുള്ളൂ, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ലൈഫ് ലോങ് മെഡിസിൻ കൊടുക്കുന്നത് വേണ്ടാണ്ട് വരും. അവിടെയാണ് പ്രശ്നം. അതാണ് ജനങ്ങളെ ഇതിനകത്ത് അവയർനെസ് കൊടുക്കാത്തതെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ.
അത് വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയറ് കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ എക്സസ് ഫാറ്റ് കളയാനും ഒരു എളുപ്പ വഴിയില്ല, നമ്മളത് അംഗീകരിക്കുന്നു. എങ്കിൽ തന്നെ ഡോക്ടർ പീറ്ററുടെ ഇതുവരെയുള്ള ഈ 4 പതിറ്റാണ്ട് കഴിഞ്ഞ ഈ അനുഭവ പരിചയത്തിൽ ഒരു സാധാരണക്കാരന് പാലിക്കാൻ പറ്റുന്ന ഒരു ഡയറ്റും ബേസിക് ജിം എക്സസൈസും, കാരണം എല്ലാവരും ജിമ്മിൽ പോകണം, മസിൽ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ള പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചത്. ഈസി ആയിട്ടുള്ള പാലിക്കാവുന്ന ഒരു ഡയറ്റും ഒരു
ഡയറ്റിൽ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കൃത്യമായിട്ട് ചാർട്ട് ഉണ്ടാക്കി അത് ഫോളോ ചെയ്യണമൊന്നുമില്ല. അതായത് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. അത് വേണ്ടത് നമ്മൾ എത്രത്തോളം ശരീരത്തിന് അധ്വാനം കൊടുക്കുന്നുണ്ടോ അതനുസരിച്ച് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾക്കൊരു കാർ ഉണ്ടെങ്കിൽ ആ കാർ 100 കിലോമീറ്റർ ഡെയിലി ഓടുന്നതാണെങ്കിൽ ഫുൾ ടാങ്ക് ഡെയിലി പെട്രോൾ അടിക്കും. ഇപ്പൊ 2 കിലോമീറ്റർ ചുറ്റി കറങ്ങുന്ന വണ്ടിയിലാണെങ്കിൽ വല്ലപ്പോഴും ഒരു ഇത്തിരി പെട്രോൾ അടിച്ചാൽ മതി. ആ ഫ്യൂവൽ തന്നെയാണ് ഈ വണ്ടിക്ക് അടിക്കുന്ന പെട്രോളിന് തുല്യമാണ് നമ്മൾ കഴിക്കുന്ന ചോറും അരി ഭക്ഷണവും ഗോതമ്പും ഓട്സും മില്ലറ്റ്സും ഷുഗറും കിഴങ്ങു വർഗ്ഗങ്ങളും ഇതെല്ലാം ഈ ഫ്യൂവലാണ് ഉണ്ടാകുന്നത്. ആ ഫ്യൂവലിനെ നമ്മൾക്ക് വേണ്ടത് ആവശ്യത്തിന് മാത്രമേ കഴിക്കാവൂ. ഇന്ന് കഴിക്കുന്ന നമ്മൾ 3 നേരം ഇത് കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ രോഗിയാവും, ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരും, ഫാറ്റ് വരും, കൊളസ്ട്രോൾ വരും, ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും, എല്ലാം വരും, ബി പിയും എല്ലാം വരും, ഷുഗറും വരും.
ഞാൻ ഡയറ്റിനെ കുറിച്ച് ചോദിക്കാൻ കാരണം, ഇപ്പൊ പൊതുവേ ഉള്ളൊരു മിത്താണ് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കാനായിട്ട് മാംസം മാത്രം കഴിക്കാം, അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടും. അത് ശരിയാണോ? അതൊരു ഡീബങ്ക് ചെയ്യേണ്ട ഒരു മിത്തല്ലേ?
അങ്ങനെയല്ല, മനുഷ്യൻ ശരിക്കും പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ കണ്ണ് ലാസ്റ്റ് നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നത് ഗ്ലൂക്കോസാണ്. അതായത് നോൺവെജില് ഗ്ലൂക്കോസ് ഇല്ല, 0 ഗ്ലൂക്കോസാണ്. നോൺവെജിലുള്ളത് പ്രോട്ടീനാണ്. ഈ നോൺവെജില്ല ഗ്ലൂക്കോസിന്റെ അംശം കുറവുള്ള ഭക്ഷണ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിപ്പോ നോൺ വെജ് എന്ന് മാത്രമല്ല, പയറുവർഗ്ഗങ്ങള് കാർബോഹൈഡ്രേറ്റ് കുറവാണ്, വെജിറ്റബിള് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. അതിനകത്താണ് എല്ലാ വൈറ്റമിൻസും ഫൈബേഴ്സും എല്ലാ മിനറൽസും അടങ്ങിയിരിക്കുന്നത് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുമാണ്. അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു മെയിൻ ഭാഗമാണ്. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ നോൺ വെജ് നമുക്ക് എത്ര കഴിച്ചാലും നോൺ വെജ് കഴിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദൂഷ്യങ്ങളൊന്നും വരുന്നില്ല. ഇനി അത് കഴിച്ചിട്ട് നമുക്ക് അതിനുള്ള പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരം കഠിനമായിട്ട് അധ്വാനിക്കണം. എന്നാൽ ആ പ്രോട്ടീൻ നമ്മുടെ മസിലുകൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ധാന്യങ്ങൾ കഴിക്കുന്ന ആ ദൂഷ്യം നോൺ വെജ് കഴിച്ചാൽ ഇല്ല. പക്ഷേ ഈ നോൺ വെജ് മാത്രമല്ല കഴിക്കേണ്ടത്. നോൺ വെജ് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, അതായത് അതിന്റെ കൂടെ കമ്പൽസറി വെജിറ്റബിൾസ് വേണം. ഇലവർഗ്ഗങ്ങളും വെജിറ്റബിൾസും നിർബന്ധമായിട്ടും വേണം. അത് പണ്ട് മനുഷ്യരെ ഈ വേട്ടയാടി, മനുഷ്യൻ പണ്ടുകാലം മുതൽ വേട്ടയാടി മൃഗങ്ങളെ വേട്ടയാടി തന്നെയാണ് ജീവിച്ചിരുന്നത്. ആരും വെജിറ്റേറിയൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ അന്ന് ഇവർ ഇലകളും കായ്കളും ഒക്കെ പോകുന്ന വഴിയിലൊക്കെ എല്ലാം അവർക്ക് എപ്പോഴും ഈ മൃഗങ്ങൾ കിട്ടില്ല. പോണ വഴിയിലുള്ള ഇലകളും കായ്കളും കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം കടിച്ചു പറിച്ച് തിന്നുമായിരുന്നു. അതിന് പകരം നമ്മൾ ഇന്ന് നോൺ വെജിന്റെ കൂടെ സാലഡ്സ് കമ്പൽസറി, ഈക്വൽ എമൗണ്ട് ഓഫ് സാലഡ്സ് ഉണ്ടെങ്കിൽ ചിക്കൻ കഴിച്ചാൽ ആൾക്ക് പൈൽസ് വരും, കോൺസ്റ്റിപേഷൻ വരും, അല്ലെങ്കിൽ ബീഫ് കഴിച്ചാൽ അതുപോലെ അതൊക്കെ അത് ചെയ്യുന്നതിന് കാരണം നമ്മൾ ചിക്കൻ കഴിച്ചാലും ബീഫ് കഴിച്ചാലും എന്നോട് അപ്പം കഴിക്കും, ചോറ് കഴിക്കും, ചപ്പാത്തി കഴിക്കും, പൊറോട്ട കഴിക്കും.
വെജിറ്റബിൾ കഴിക്കുന്നില്ല,
വെജിറ്റബിൾസ് ഇല്ല, ഫൈബർ ഫുഡ് ഇല്ല. ഈ ഫൈബർ ഫുഡ് ഇല്ലാതെ നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഫൈബർ ധാരാളം വെജിറ്റബിൾസും ധാരാളം നോൺ വെജും കഴിച്ചു കഴിഞ്ഞാല് ആർക്കും പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ദൂഷ്യമില്ല. വിശപ്പ് മാറും, നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം വരും, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ദൂഷ്യങ്ങളൊന്നുമില്ല. അതാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന അതേ സ്റ്റൈൽ തന്നെയാണ് ഇന്നത്തെ മനുഷ്യർക്ക് ആവശ്യം. ഞങ്ങൾ അതിന്റെ എക്സ്ട്രീം ലെവലിൽ ചെയ്യുന്നത് മാത്രം, സാധാരണക്കാര് അത്രയും കഴിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ 10-15 മുട്ടയൊന്നും ഒരു നേരം കഴിക്കേണ്ട ആവശ്യമില്ല. 1-2 മുട്ട കഴിച്ചാലും മതി, 1-2 പീസ് ചിക്കൻ കഴിച്ചാലും മതി. അത് നമ്മുടെ ആവശ്യമനുസരിച്ച് കഴിക്കാം. പക്ഷെ അതായിരിക്കണം നോൺ വെജോ അല്ലെങ്കിൽ പ്രോട്ടീനുള്ള ഫുഡ് പയറുവർഗ്ഗങ്ങളോ ആയിരിക്കണം ഭക്ഷണത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടത്.
ഇവിടെയുള്ള ഞങ്ങൾ ന്യൂസിലൻഡിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഒരു പറ്റിയൊരു ഡയറ്റ് നിർദ്ദേശിക്കാൻ പറ്റുമോ?
ഞാൻ കാരണം ഈ ഡയറ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും പല ടൈപ്പാണ് വേണ്ടത്. ഒരു നമ്മൾ ഫിക്സഡ് ആയ ഒരു ഡയറ്റ് പറഞ്ഞാൽ അത് എല്ലാവർക്കും ആപ്റ്റ് ആണെന്നില്ല. ഞാൻ ഏകദേശം ഒരു ഐഡിയ പറയാം. അതായത് നമ്മൾ രാവിലെ നമുക്ക് ഡയറ്റായിട്ട് നമുക്ക് രാവിലെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ അരിയോ ഗോതമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കാം. കാരണം നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ശരീരം അധ്വാനിക്കാൻ തുടങ്ങുകയാണ്, എന്തെങ്കിലും അധ്വാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ ശരിക്കും ആദ്യമായിട്ട് കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ലത്. കുറച്ച് വെള്ളം കുടിക്കുക, പറ്റുമെങ്കിൽ അതിനകത്ത് ഒരു നാരങ്ങ പിഴ വെച്ചാൽ ഏറ്റവും നല്ലത് വൈറ്റമിൻ സി ധാരാളം കിട്ടും. വൈറ്റമിൻ സി ആണ് നമ്മുടെ ഏറ്റവും ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന വൈറ്റമിൻ. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്.
പഴോ
എന്തെങ്കിലും പഴം, വാഴപ്പഴം എന്തുകൊണ്ടും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശയോ ഇതൊക്കെ കഴിക്കാം അല്പമൊക്കെ, അല്ലെങ്കിൽ പയറോ കടലയോ ഒക്കെ കഴിക്കാം, നല്ലതാണ്. എന്തെങ്കിലും മുട്ട പുഴുങ്ങിയതായാലും കഴിച്ചാലും, അല്ലെങ്കിൽ മുട്ട ഓംലെറ്റൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതായത് എല്ലാം അടങ്ങിയ ഒരു ഭക്ഷണം രാവിലെ വേണം, കാരണം ശരീരത്തിന് എല്ലാം വേണം, എം ടി ആണ് രാത്രി. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം, നമ്മൾ 3 നേരമാണ് നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് സാറിന് എല്ലാവരും പറയാറ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പലതവണ 8-10 പ്രാവശ്യമൊക്കെ കഴിക്കും. ഇടയ്ക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് കഴിക്കും, കുറച്ച് എന്തെങ്കിലും അത് എന്താണോ അവൈലബിൾ അനുസരിച്ച് ഞങ്ങൾ കഴിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അത് ശരിക്കും എളുപ്പമല്ല. ഇൻ ബിറ്റ്വീൻ മീൽസ് ശരിക്കും എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുന്ന നല്ലതാണ്. ഇപ്പം നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ശരിക്കും ധാന്യങ്ങളിൽ നിന്നും കിഴങ്ങുകളിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് എടുക്കാതെ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രാവിലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളത് നമ്മുടെ യൂസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പം അരിയും ഗോതമ്പൊക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്താൽ ക്ഷീണം കൂടും. അപ്പം രാവിലെ ഒരു നേരം മാത്രം അല്പം കാർബോഹൈഡ്രേറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഊർജ്ജം എടുക്കേണ്ടത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എടുക്കേണ്ടത് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സിൽ നിന്നാണ്. കാരണം ഫ്രൂട്ട്സിനകത്ത് ഈ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, അതിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്. അതൊരു മെഡിസിനൽ, പലതരം മെഡിസിനൽ ആയിട്ടുള്ള ആസ്പെക്ട്സും ഉണ്ട് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ പലതരം മെഡിസിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിനകത്തുണ്ട്. അപ്പം ഫ്രൂട്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് പ്രകൃതി തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഫ്രൂട്ട്സ് എന്നാണ്. പക്ഷെ മനുഷ്യൻ ഇത് കഴിക്കുമ്പോൾ അതിനകത്ത് അത് ജ്യൂസ് ആക്കിയിട്ട് അതിനകത്ത് ഷുഗർ ഇട്ട് അത് ഏറ്റവും മോശമാക്കിയുള്ള ഒരു ഭക്ഷണമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് ഓരോ ഫ്രൂട്ടിനും ഓരോ ഫ്ലേവർ പ്രകൃതി കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലേവർ എൻജോയ് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്ക് അല്പം സിട്രിക്കായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എപ്പോഴും ഏറ്റവും നല്ലത്. അതായത് അതിനകത്തിപ്പോൾ പുളി ഉണ്ടാവും. ഈ പുളിയുള്ള ഫ്രൂട്ട്സിനകത്ത് അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒരുപാട് കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ നല്ലത് അതാണ് നമ്മൾ ശരിക്കും കഴിക്കുന്നത്. പക്ഷേ ആളിൽ അല്പം പുളി കാണുമ്പോഴത്തേക്കും ഇത് ഭയങ്കര പുളിയാണ്, അത് കൊള്ളില്ല, അല്ലെങ്കിൽ അതിനകത്ത് മധുരം ചേർത്ത് കളയാം എന്ന് വിചാരിച്ചുകൊണ്ട്, അതായത് ഫ്രൂട്ട്സിന്റെ എന്ത് ഫ്ലേവറാണോ അത് നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. അപ്പം മധുരം മാത്രം നോക്കിയിട്ടല്ല ഫ്രൂട്ട്, മധുരം ഉള്ളിടത്തോളം അതിനകത്ത് ഗ്ലൂക്കോസിന്റെ അംശം കൂടുകയാണ്. ഇന്നത്തെ മനുഷ്യർക്ക് മധുരം അല്ല ആവശ്യം, ഈ പറഞ്ഞ പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് കൂടുതൽ ആവശ്യം. അപ്പം അത് ഇൻ ബിറ്റ്വീൻ മീൽസ് നല്ലതാണ്. പിന്നെ ഉച്ചയ്ക്ക് ആയാലും നമുക്ക് ഒരു രണ്ട് പീസ് ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോൺ വെജോ അല്ലെങ്കിൽ ഫിഷോ കഴിക്കാം. അതിന്റെ കൂടെ വെജിറ്റബിൾ കഴിക്കാം. വൈകിട്ടും അത് തന്നെ, നമുക്ക് വേണമെങ്കിൽ രണ്ട് മുട്ടയുണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം, അതിനകത്ത് കുറച്ച് ഇലകളും ഒക്കെ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താണോ എന്ത് നോൺ വെജ് ആണോ അവൈലബിൾ, ഇനിയും ഈ നോൺ വെജ് ഒന്നും ഇല്ല, പയർ വർഗ്ഗങ്ങൾ കഴിക്കാം, പയറൊക്കെ ധാരാളം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇതിനെ ഈ ഭക്ഷണത്തെ കുറിച്ചുള്ള അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് എല്ലാം ഇപ്പോൾ ഒരു ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, അതിനനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം, അതായത് ഇപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത കാർബോഹൈഡ്രേറ്റിന്റെ അംശം മാറ്റി വെക്കുക. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോയി, ഒരു മാരേജ് ഫംഗ്ഷന് പോയി, അവിടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നൂറുകണക്കിന് ഇതുണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എല്ലാ തരം നോൺ വെജ് എടുക്കും. അവിടെ ഇരിക്കുന്ന ഏറ്റവും പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടാവും, ഈ സാലഡ്സ് എല്ലാം എടുക്കും, നോൺ വെജ് എടുക്കും, എനിക്ക് ഇഷ്ടം പോലെ ഞാൻ കഴിക്കും. അതിനകത്ത് ഫ്രൈഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും, അല്പം ഓയിലി ആയിട്ടുള്ള ഉണ്ടാവും ഒക്കെ ഉണ്ടാവും.
റൈസ് എടുക്കില്ല,
റൈസോ ചപ്പാത്തി അങ്ങനെയുള്ള ഒരു സാധനം ഞാൻ എടുക്കില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ സ്വീറ്റ്സ് കഴിക്കുന്ന ഒരു ചടങ്ങൊക്കെ നമുക്കുണ്ട്. ഇത് ഈ സ്വീറ്റ്സ് മിക്കവാറും വലിയ ബേക്കറി ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം അവിടെ, അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹാർംഫുൾ ആണ്. കാരണം അത് കൂടി കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഒരു മാസത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വരാനിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടാവും. കാരണം വളരെ പെട്ടെന്ന് ശരീര ഫാറ്റ് കയറ്റി ഹാർട്ടിനെ അടച്ചു കളയുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റുക. ഈ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ ചേർത്ത സാധനങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. അത് എന്തിനകത്തായാലും അത് ഷുഗർ വേണ്ടത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഭയങ്കര ക്ഷീണിച്ച അവശതയായി ഓക്കെ നമുക്ക് ഭയങ്കര എനിറ്റ് എടുക്കാൻ പറ്റില്ല, ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ അപ്പോൾ ഒരു ചായയിലും അല്പം പഞ്ചസാര അല്പം മധുരമിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഒരുപാട് ദൂഷ്യം ചെയ്യും. പ്രത്യേകിച്ച് വണ്ണമുള്ള ആളുകൾ അല്ലെങ്കിൽ ബി പി കൊളസ്ട്രോൾ ഷുഗർ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത് ഹാർംഫുൾ ആയി.
ദൂഷ്യം ചെയ്യും. ഫുഡിനെ കുറിച്ച് അവയർനെസ് വേണമെന്ന് ഇപ്പൊ ഡോക്ടർ പറയുകയുണ്ടായി. ചിലർ പറയാറുണ്ട് ജിമ്മിൽ പോകുന്ന കാരണം ആൽക്കഹോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, അല്ലെ തിരിച്ചും പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ ഇന്ന് ഇത്തിരി കൂടുതൽ മദ്യപിച്ചു നാളെ ഞാൻ ജിമ്മിൽ പോയി അത് മേക്കപ്പ് ചെയ്യുമെന്ന്. ഇതിനെ കുറിച്ച് എന്താണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം?
അവസാനം പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്, ഞാൻ അല്പം കഴിച്ചു നാളെ ജിമ്മിൽ പോയി അത് കത്തിക്കണം, അത് നല്ല
കാര്യമാണ്.
ഈ ജിമ്മിൽ പോകുന്നവർ അല്പം ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അത് യാതൊരു അർത്ഥമില്ല. കാരണം ആൽക്കഹോൾ കഴിക്കുന്നത് അതൊരു അപ്പറ്റൈസർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മിംഗ്ലിങ്ങിനൊക്കെ പറ്റി നല്ല സാധനമാണത്. ഞാനും വല്ലപ്പോഴും ഒക്കെ ഒരു ഒന്നിലൊരു ബീർ കഴിക്കും, ചിലപ്പോൾ ഒരു ബഗ് കഴിക്കും, മാക്സിമം രണ്ട് ബഗ് കഴിക്കും. അത് ആ രീതിയിലേ പാടുള്ളൂ. അല്ലാതെ നമ്മൾ കുടിച്ച് മദ്യപിച്ച് അവിടെ തലകറങ്ങി വീഴാനാണെങ്കിൽ അത് ഏറ്റവും വലിയ വിഡിത്തമാണ്. പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവർക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല കുടിയ മദ്യപാനികൾ ജിമ്മിൽ പോയി നല്ല മദ്യപാനികൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട് കുറയ്ക്കാൻ ജിമ്മിൽ പോകുന്നത് ഗുണകരമാണ്. പിന്നെ അത് അവർക്ക് അതിൽ നിന്ന് വിടാൻ പറ്റുന്നില്ലേ, ഓക്കെ കുറച്ച് കഴിച്ചോ നിങ്ങൾ. പക്ഷേ നിങ്ങൾ അത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദ്യപാനം അങ്ങനെ അല്പമൊക്കെ മദ്യപിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വല്ലപ്പോഴും മദ്യപിച്ചു ഒരു വലിയ ദൂഷ്യമൊന്നുമില്ല. അതേസമയം പുകവലിയാണ് ഏറ്റവും ദൂഷ്യം. പുകവലി നിങ്ങൾ എക്സസൈസ് ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് നമ്മുടെ പ്രാണവായു ചെല്ലുന്ന ശ്വാസകോശത്തിലേക്ക് ഈ ചീഞ്ഞ അഴുകിയ സാധനം കത്തിച്ച് പോച്ചു വിടുന്നത് തീർച്ചയായിട്ടും ശരീരത്തിന് ദൂഷ്യം തന്നെയാണ്. അത് നമ്മൾ ചെയ്യുന്നവർ അത് ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടി വരും.
ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. അതിനോട് കൂട്ടി ചോദിക്കുകയാണ്, ഷുഗർ പേഷ്യൻസിനോട് പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് നിങ്ങൾ മധുരമുള്ളതെല്ലാം ഒഴിവാക്കണം, അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഷുഗറുള്ള പേഷ്യൻസ് മധുരമുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നത്. അതെങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്?
അതായത് മധുരം ഒഴിവാക്കുക എന്നുള്ളതല്ല, ഷുഗർ പേഷ്യൻസിന് ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ അമിതമായിട്ട് കയറി അത് നമ്മൾ ചെലവാക്കാതെ അടിഞ്ഞു കിടന്ന് നമ്മുടെ പാൻക്രിയാസ് കേടാവുന്ന അവസ്ഥയ്ക്കാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് എന്നല്ല ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭക്ഷണമാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ട്സിനകത്തുള്ള ഷുഗർ ശരിക്കും പറഞ്ഞാൽ അത് നാച്ചുറൽ ഷുഗറാണ്, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഷുഗർ രോഗികളായാലും മറ്റ് ആരായാലും ഈ ഷുഗർ രോഗികൾക്ക് അവർ അവോയ്ഡ് ചെയ്യേണ്ടത് ധാന്യങ്ങളും കിഴങ്ങുകളും ഡയറക്റ്റ് ഷുഗറുമാണ്. ഫ്രൂട്ട്സ് ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല ഷുഗർ രോഗികൾക്ക്. മറ്റുള്ള കാർബോഹൈഡ്രേറ്റൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഫ്രൂട്ട്സ് എടുക്കണം, അവർക്കും ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. അവരുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ഫ്രൂട്ട്സിൽ നിന്നുള്ള ഗ്ലൂക്കോസ് എടുക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ ഫൈബറും വൈറ്റമിനും ഒക്കെ കിട്ടും, അവരൊരുപാട് അസുഖങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തും. എന്തുകൊണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. മധുരം എന്ന് പറയുന്നത് എല്ലാത്തിലും എല്ലാ മധുരവും ഹാംഫുൾ അല്ല, മനസ്സിലായോ? അപ്പം ഫ്രൂട്ട്സ് ആണ് അവർ, എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ ഷുഗർ രോഗികൾ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം, അത് അറ്റ് എ ടൈം ഒത്തിരി സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കരുത്, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ ഡേറ്റ്സ് തുടങ്ങി കൂടുതൽ ഷുഗറുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണമൊന്നുമില്ല. അവർക്ക് കിട്ടേണ്ട അവർക്ക് വേണ്ടതായിട്ടുള്ള ഊർജം ഫ്രൂട്ട്സിൽ നിന്ന് കണ്ടെത്താം, ഒരു കുഴപ്പമില്ല. അത് അതുകൊണ്ട് വേറെ ദൂഷ്യം സംഭവിക്കുന്നില്ല. പക്ഷേ ഈ ഷുഗർ രോഗികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഷുഗർ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് മസിലുകൾക്ക് ആവശ്യമില്ലാതെ വരുമ്പോഴാണ്, മസിലിന്റെ ഉപയോഗം കുറയുമ്പോഴാണ്. ശരിക്കും ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ചതും, ഞാൻ ഒരുപാട് ഷുഗർ രോഗികൾക്ക് എക്സസൈസ് പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് ഞാൻ ഡയബറ്റീസ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവരുടെ മസിലുകൾ വളർത്താൻ ശ്രമിക്കുമ്പോൾ, ഈ മസിലുകളുടെ അഭാവത്തിലാണ് നമുക്ക് അമിതമായ ഗ്ലൂക്കോസ് ബ്ലഡിൽ വരുന്നത്. മസിലുകൾ വെറുതെ ഉണ്ടാവില്ല, അധ്വാനിക്കുന്നവർക്ക് മാത്രമേ മസിൽ ഉണ്ടാവുള്ളൂ. ആ അധ്വാനത്തിന്റെ അഭാവമാണ് ഈ ഷുഗർ കൂടുതൽ വന്ന് ഷുഗർ രോഗികളാവുന്നത്. ആ അധ്വാനം ചെയ്ത് മസിലുകളെ ഉണ്ടാക്കി ശരീരത്തിൽ വലിയ മസിലല്ല ഉദ്ദേശിക്കുന്നത്, മസിൽ ഫൈബറിന്റെ അളവ് കൂട്ടുന്നിടത്തോളം പാൻക്രിയാസിന് സപ്പോർട്ടായി. മസിൽ ഈസ് ദ സെക്കൻഡ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അപ്പൊ മസിൽ ശരിക്കും ഷുഗർ രോഗികളാണ് ഏറ്റവും കൂടുതൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത്. അവർ മസിലിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് മരുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റും.
വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർ ഇപ്പം നിർദ്ദേശിച്ചത്. കാരണം ജിമ്മിൽ പോവുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് പലർക്കും കളിയാക്കി നമ്മൾ പറയാറുണ്ടോ, സിക്സ് പാക്ക് ഉണ്ടാക്കാനായിട്ടാണോ? അല്ല, ഇതുപോലെ രോഗ പ്രതിരോധത്തിനുള്ള ഒരു വലിയൊരു കാര്യമായിട്ടാണ് ജിമ്മിൽ പോവുകയും വർക്കൗട്ട് ചെയ്യുകയും അതുവഴി മസിൽ സ്ട്രെങ്തൻ ചെയ്യുകയും ഡയറ്റും ഒപ്പം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്.
ഈ ജിമ്മിൽ പോകുന്നതിന് വളരെ ഓക്വേർഡ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. മസിൽ പെരിപ്പിക്കാൻ പോകുന്നത്, ജിമ്മിൽ പോകുന്നതിന് ഒത്തിരി മസിലി അവനെ ജിമ്മൻ എന്ന് വിളിക്കുന്നത്, ഞങ്ങളെ കുറിച്ചൊക്കെ പല വീഡിയോകളിൽ എഴുതുമ്പോ കളിയാക്കിയിട്ട് എഴുതുന്നത്. ഒരു 50 മുട്ട വിഴുങ്ങും, ഒരു ചിക്കൻ അകത്താക്കും. അതായത് എനിക്ക് ഇതേപോലെ മനസ്സിലാക്കിയത്, പല മീഡിയകളും ഈ ജിമ്മിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്. ഇത് ആരൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ജിമ്മിൽ പോയാൽ രോഗികളുടെ അളവ് കുറയും എന്നുള്ളത് 100% സത്യമാണ്. ഞാൻ ഇത്രയും വർഷം കൊണ്ട് പഠിച്ചെടുത്തൊരു കാര്യമാണ്.
പരാമർശിക്കുണ്ടായി മീഡിയകൾ ജിം എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ ഒരു ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ടാകുക. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തരം വലിയൊരു നീളത്തിലുള്ള ലിസ്റ്റിലുള്ള അവാർഡുകളും 2 ലോക ചാമ്പ്യൻഷിപ്പും ഒക്കെ നേടാൻ
പറ്റിയത്. എനിക്ക് കിട്ടിയ ഒരു ഗുണം, എനിക്ക് പബ്ലിക്കിന് ഇന്ന് ഇപ്പൊ ഈ മീഡിയയിൽ ഇരുന്ന് പറയുന്നത് പോലെ പബ്ലിക്കിന് ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും വലിയ നേട്ടം കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് കിട്ടിയ വലിയൊരു ഗുണം അതാണ്. എനിക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. മറ്റുള്ള പബ്ലിക് മീഡിയസ് ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഈ ഡോക്ടറേറ്റ് കിട്ടിയിട്ടും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ 2 ഡിഫറെന്റ് ഗെയിമുകളിൽ വേൾഡ് ചാമ്പ്യൻ ആയ ഒരു വ്യക്തിയായിട്ടും എന്നെ ഒരു പബ്ലിക് ഒരു ചാനലിൽ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പോൾ എന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ മറ്റുള്ള മീഡിയസും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം മീഡിയ, എനിക്ക് അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയസ് ഒരുപാട് ഗുണം ചെയ്യുന്നത്. ഇപ്പം ഇതുപോലുള്ള മീഡിയസിലും എന്റെ ചാനലിലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ഞാനൊരു വലിയ അച്ചീവ്മെന്റായിട്ട് കൂട്ടുന്നത്. ഞാന് ശരിക്കും പറഞ്ഞ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ കോളേജിൽ ചേർന്നത് തന്നെ എനിക്ക് മത്സ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഡിഗ്രിക്ക് പഠിച്ചപ്പോഴും MA ചേർന്നതും പഠിത്തം എന്റെ സമയത്തുള്ള സെക്കൻഡ് ഇതായിരുന്നു. അപ്പം എന്റെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു, എനിക്ക് ഒരു മത്സരിച്ച് ജയിക്കണം എന്ന് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്, റിഗ്രറ്റ് തോന്നിയിരിക്കുന്നത്, ഇതിൽ നിന്നും മറ്റുള്ള സപ്പോർട്ട് കിട്ടാതാവുമ്പോൾ ഗവൺമെന്റ് തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെഡറേഷൻ തലത്തിൽ നിന്നൊക്കെ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്, 365 നമ്മൾ ചോര നീരാക്കി വന്നിട്ട് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. എന്നാലും ഞാനിപ്പോ പല ചാമ്പ്യൻഷിപ്പുകളിലും ഫസ്റ്റ് വരേണ്ട അവസ്ഥയിൽ അല്ലെങ്കിൽ സെക്കൻഡ് വരേണ്ട അവസ്ഥയിൽ ഞാൻ 5 സ്ഥാനത്തേക്ക് പുറത്താവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ റൂമിൽ ചെല്ലുമ്പോൾ ശരിക്കും ഞാൻ നുള്ളി നോക്കി സംഭവിച്ചതാണോ, അത്രത്തോളം വേദന ഉണ്ടാവും. കാരണം 365 ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കഠിന പ്രയത്നം ചെയ്ത് പറഞ്ഞ കുടുംബത്തിൽ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തിട്ട് ഞാൻ എന്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ ജിമ്മിൽ പോയി അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ കോമ്പറ്റീഷൻ എടുത്തുകൊണ്ട് 2-3 മലയാറ്റൂർമല 2-3 ദിവസം കയറും, 30-40 km സൈക്കിൾ ചെയ്യും. അതായത് ഈ സൈക്കിളൊക്കെ ചെയ്ത് പകുതി ദൂരം എത്തിക്കഴിയുമ്പോൾ തിരിച്ച് ദൂരേക്ക് ഞാൻ പോകും, അടുത്തെങ്കിലും ചവിട്ടില്ല കാരണം ടയർഡായിക്കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാതിരിക്കാൻ. അപ്പം ഈ പകുതി തിരിച്ച് എത്തുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒരു കാല് പോലും കറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അത്രത്തോളം പെയിൻ എടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിൽ നമുക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള റെക്കഗ്നീഷൻ കിട്ടാണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം എല്ലാ മനുഷ്യരും ലോകത്തെ എല്ലാവരും തന്നെ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്, അംഗീകാരം കിട്ടാൻ വേണ്ടി തന്നെയാണ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അതിപ്പോ ലോകത്തിലുള്ള ഏത് മനുഷ്യനെടുത്താലും അംഗീകാരം തന്നെയാണ് ആവശ്യം. ഞങ്ങൾ ഇത്രയും പേനെടുത്ത് സ്പോർട്സ് ചെയ്യുന്നതും അംഗീകാരം കിട്ടാൻ വേണ്ടി തന്നെയാണ്. അംഗീകാരം കിട്ടിയാൽ, അതായത് അംഗീകാരം കൊടുത്താലാണ് അടുത്ത ജനറേഷൻ ഇത് കണ്ടുപിടിക്കുള്ളൂ, കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും ലെവലിലേക്ക് എത്താം എന്ന് പഠിക്കുള്ളൂ. അപ്പൊ അത് കിട്ടാതാവുമ്പോ വളരെ വേദന ഒന്നാറുണ്ട്.
ഭാവിയിൽ എന്തൊക്കെ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതും കൂടെ ചെയ്താൽ കൊള്ളാം എന്ന് എന്തെങ്കിലും ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടോ?
അങ്ങനെ ഒരു ലിസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഇനിയിപ്പോ എന്റെ ഈ ഞാൻ ഉണ്ടാക്കിയ നേട്ടങ്ങള് അത് ഏതെല്ലാം രീതിയിൽ എനിക്ക് എനിക്കും പബ്ലിക്കിനും ഗുണകരമാക്കാം, അതാണ് ഇനി എന്റെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇങ്ങനെ ഓരോ വഴികൾ വരും. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഈ ഇന്റർവ്യൂ വരെ അതിനെന്തെങ്കിലും ഒരു എന്താ പറഞ്ഞ വഴിയാവാം. അത് കാരണം ഞാൻ ചെയ്ത നേട്ടങ്ങൾ എനിക്ക് മാത്രം ഒരു അളവ് മീനിട്ടല്ല, അത് ജനങ്ങൾ അറിയേണ്ടത് പബ്ലിക്കിനെ എന്നെ യൂസ്ഫുൾ ആക്കണം. ഞാൻ 65 വയസ്സിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് വയസ്സിലും മനുഷ്യന് ഹെൽത്ത് കീപ്പ് ചെയ്യാമെന്നുള്ളൊരു ഒരു ഞാൻ എവിടെ ഒരു സ്റ്റേജിൽ എനിക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഞാൻ പറയാറുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ രോഗിയായിട്ട് നിലനിൽക്കണം? അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ജീവിച്ച് നിങ്ങളുണ്ടാക്കിയ നിങ്ങൾക്കുള്ള സമ്പത്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് ഈ അവസ്ഥയിലേക്ക് മോശം സിറ്റുവേഷനിലേക്ക് പോകുന്നത്? അത് 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 അങ്ങനെയല്ല വേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ ഇപ്പം നമ്മളെ കേൾക്കുന്ന ന്യൂസിലൻഡിലുള്ള മലയാളികൾക്ക് ആർക്കെങ്കിലും ഡോക്ടർ പീറ്ററിനെ കാണാനും അഡ്വൈസോ ടിപ്സോ ഒക്കെ കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? കോണ്ടാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ഓൺലൈൻ മാർഗമുണ്ടോ?
എന്തായാലും ഞാനിവിടെ ഒരു February 15 വരെ ഇവിടെ ഉണ്ട്, ന്യൂസിലൻഡിലുണ്ട്. ഇപ്പൊ ഈ സമയത്ത് എനിക്ക് വലിയ തിരക്കില്ലാത്ത സമയമാണ്, ഞാൻ നാട്ടിൽ നിന്ന് വിട്ടിരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ റെഗുലർ ട്രെയിനിങ് അല്ല. ഇപ്പൊ ഒരാൾക്ക് വയർ കുറയ്ക്കണം, വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് കുറയ്ക്കണം, ഫിറ്റ്നസിനെ കുറിച്ച് ജിമ്മിൽ പോയാൽ ഇവിടെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ജിമ്മിലും ആർക്കും ട്രെയിനിങ് കൊടുക്കൂല, നിങ്ങളുടെ സാലറിയുടെ പകുതിയിലും ഇവിടെ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് കിട്ടണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഞാൻ കണ്ടു. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു 1.5 മണിക്കൂർ ക്ലാസ് ഞാൻ കൊടുക്കാൻ റെഡിയാണ്. ഫോണിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജിമ്മിൽ പോയാലും ഒരു സംശയമില്ലാതെ എല്ലാ വർക്കൗട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെ വണ്ണം കുറയ്ക്കും, കൃത്യമായ ഡയറ്റും ഓരോരുത്തർക്കും പ്രത്യേക ഡയറ്റ് ആയിരിക്കും. ഇപ്പൊ 100 കിലോ ആൾക്ക് കൊടുക്കുന്ന ഡയറ്റ് 80 കിലോ ആൾക്ക് ആപ്റ്റ് ആവണമെന്നില്ല. അപ്പൊ അവന്റെ വെയിറ്റ് അനുസരിച്ച് അവൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവന്റെ ഡയറ്റ് പഠിച്ചിട്ട് അതിനൊരു ഇത് ക്ലാസ് കൊടുക്കാൻ റെഡിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
ഒത്തിരി സന്തോഷം. ഇന്ന് വളരെ വിലപ്പെട്ട കുറെ ഹെൽത്ത് ടിപ്സും അഡ്വൈസും ഡയറ്റും വർക്കൗട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ മലയാളം FM ശ്രോതാക്കളോട് പങ്കുവച്ചതിനും മുന്നോട്ട് ഇതുപോലെ തന്നെ ദൃഢനിശ്ചയത്തോടുകൂടി അനേകം ഉയരങ്ങൾ ചവിട്ടിക്കയറാൻ ജഗദീശനെ ഇടവരുത്തട്ടെ എന്നും പലർക്കും ഇൻസ്പിറേഷൻ, ഏത് പ്രായക്കാർക്കും ഇത് സാധ്യമാകുമെന്നുള്ള ഇൻസ്പിറേഷനും താങ്കളുടെ വാക്കുകളിൽ നിന്നും ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഒപ്പം തന്നെ സ്വയം കണ്ടുപിടിച്ച് ഡിസൈൻ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ മാജിക് ജിം എന്ന ഉപകരണവും അനേകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം മലയാളം FM ശ്രോതാക്കളോട് ഇത്ര സമയം ചെലവഴിച്ചതിന്.
താങ്ക് യു. എന്നെ ഈ മലയാളം FM എന്നെ തേടി കണ്ടെത്തി ഇവിടെ സ്റ്റുഡിയോയിൽ ക്ഷണിച്ചു വരുത്തി ഇങ്ങനൊരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഇത് എന്റെ അറിവുകൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാണിച്ച ഈ ശ്രമത്തിനും ഞാൻ തീർച്ചയായിട്ടും നന്ദിയുണ്ട്. മലയാളം FM എല്ലാവിധ ആശംസകളും, മുന്നോട്ടുള്ള നിങ്ങളുടെ വഴികൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.
താങ്ക് യു. പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 കേട്ടത് വെയ്റ്റ് ലിഫ്റ്റിംഗിലും ബോഡി ബിൽഡിംഗിലും വേൾഡ് ചാമ്പ്യൻഷിപ്പുകളിൽ ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കിയ അങ്കമാലി സ്വദേശി ഡോക്ടർ പീറ്റർ ജോസഫ് ഞാളിയാനുമായുള്ള അഭിമുഖ സംഭാഷണം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് ലിമിറ്റഡ്, സെഹിയോൺ ടൂൾസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. OHR 5747722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, phone number 09218 4000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN OSCE പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
മലയാളം എഫ് എം എന്ന ഇന്നത്തെ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 പുതിയൊരു പരിപാടിയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.